Discourse, Day 11. ഒന്നൊന്നായി ഒന്നൊന്നായി ശിബിരത്തിലെ പത്തു ദിവസവും പൂർണ്ണമായി. ശിബിരം സമാപിക്കുന്ന സമയമായി. ഈ മഹായജ്ഞത്തിൻ്റെ പൂർണ്ണാഹൂതിയുടെ സമയമായി. ജോലി ആരംഭിച്ചപ്പോൾ എല്ലാവരും ആത്മസമർപ്പണം ചെയ്തിരുന്നു. അത് വളരെ അത്യാവശ്യമായിരുന്നു. ആത്മസമർപ്പണം ചെയ്യാതെ ഈ വിദ്യയെ നല്ലതുപോലെ പരീക്ഷിച്ചു നോക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതിനോട് ന്യായം പുലർത്തുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ആത്മസമർപ്പണം ആവശ്യമായിരുന്നു. എല്ലാവരും വളരെ സമർപ്പണഭാവത്തോടെ ജോലി ചെയ്തു. പത്തു ദിവസം ഭാരതത്തിലെ ഈ പുരാതന വിദ്യയെ സ്വയം പരീക്ഷിച്ചു നോക്കി. സമർപ്പണം പത്തു ദിവസത്തേക്കായിരുന്നു. പത്തു ദിവസം പൂർണ്ണമായി. ഇപ്പോൾ എല്ലാവരും സ്വതന്ത്രരാണ്, സ്വാധീനരാണ്. ധർമ്മം ശുദ്ധമാകുമ്പോൾ അത് നമ്മെ സ്വാധീനരാക്കുന്നു, പരാധീനരല്ലാതാക്കുന്നു. അത് നമ്മെ സ്വതന്ത്രരാക്കുന്നു, പരതന്ത്രരല്ലാതാക്കുന്നു. അത്താഹി അത്തനോ നാഥോ, നാം സ്വയം നമ്മുടെ യജമാനന്മാരാകുക. പത്തു ദിവസം പരിശ്രമം ചെയ്ത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് സമർപ്പണം ചെയ്തത്. ഇനി വീട്ടിൽ പോയി ശാന്തമായി ചിന്തിച്ച് മനനം ചെയ്തു നോക്കുക. പരീക്ഷിച്ചു നോക്കിയ ഈ വിദ്യ എങ്ങനെയുള്ളതാണ്? ഇത് ബുദ്ധിക്ക് ഉതകുന്നതാണോ? നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് പോലും ഉചിതമെന്ന് തോന്നാത്തത് ഒരു ബുദ്ധിമാൻ എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് ഈ ഉരകല്ലിൽ ആദ്യം ഉരച്ചു നോക്കുക. ബുദ്ധിയുക്തമാണോ? തർക്കയുക്തമാണോ? അന്ധമായി നമ്മോട് വിശ്വസിക്കുവാനൊന്നും പറയുകയല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വിവേകമുള്ളയാൾ ഇത് സ്വീകരിക്കുകയുള്ളൂ. എന്നാൽ ഇതുമാത്രമല്ല ഒരേ ഒരു ഉരകല്ലായിട്ടുള്ളത്, മറ്റൊരു ഉരകല്ലുകൂടിയുണ്ട്. വെറും ബുദ്ധി കൊണ്ട്, തർക്കം കൊണ്ട് നമ്മളൊരു കാര്യം സ്വീകരിച്ചാൽ ബുദ്ധിക്കതിൻ്റേതായ അതിരുകളുണ്ട്. ഇന്ന് ബുദ്ധിക്ക് തർക്കത്തിന് വളരെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളെ ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ഒരു ഉരകല്ലിൽ മാത്രം പോരാ, മറ്റൊരു ഉരകല്ലിൽ കൂടി ഉരച്ചു നോക്കാം. ഈ പഠിച്ച കാര്യം ധാരണം ചെയ്താൽ വാസ്തവത്തിൽ ഇതിൽ എൻ്റെ നന്മ നിഹിതമാണോ? എൻ്റെ മംഗളം ഇതിൽ നിഹിതമാണോ? കാര്യമെത്ര തന്നെ തർക്കസംഗതമായിരുന്നാലും അതിൽ നിന്നും നമുക്ക് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ, നമുക്ക് നന്മ വരുന്നില്ല എങ്കിൽ, ഇതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഉരകല്ലിൽ കൂടി ഉരച്ചു നോക്കണം. ഇനി മറ്റൊരു ഉരകല്ലുണ്ട്. ഇത് ധാരണം ചെയ്യുന്നതുകൊണ്ട് മറ്റു പ്രാണികൾക്ക് ഹാനിയൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അന്യർക്ക് അമംഗളമൊന്നുമില്ലല്ലോ. ഈ മൂന്ന് കല്ലുകളിലും ഉരച്ചു നോക്കി. കാര്യം യുക്തിയുക്തവും തർക്കസംഗതവുമാണ്. ഇത് ധാരണം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്മയാണുണ്ടാകുന്നത്, മറ്റുള്ളവർക്കും നന്മയാണുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ വിവേകിയായ മനുഷ്യൻ ഇത് ധാരണം ചെയ്യുക തന്നെ ചെയ്യും, സ്വീകരിക്കും, നല്ലതുപോലെ സ്വീകരിക്കും. ശരിയായ ബുദ്ധിമാനാണ് എങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ മാത്രം സ്വീകരിച്ച് സംതൃപ്തരാകുകയില്ല, ഭക്തി കൊണ്ട് സംതൃപ്തരാകുകയില്ല. വാസ്തവികതയുടെ തലത്തിലും സ്വീകരിക്കും. എങ്കിലേ ധർമ്മം ധർമ്മമാകുകയുള്ളൂ, എങ്കിലേ അതിൻ്റെ മംഗളകരമായ ഫലം ലഭിക്കുകയുള്ളൂ. കേവലം സിദ്ധാന്തതലത്തിൽ സ്വീകരിക്കുകയും എന്നാൽ ധാരണം ചെയ്യാതിരിക്കുകയും ചെയ്താൽ പ്രയോജനം ലഭിക്കുകയില്ല. ധർമ്മത്തിൻ്റെ പ്രായോഗിക തലം, അതായത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് ഈ വിദ്യ. മംഗളകരമായ ഫലം ഇതിൽ നിന്നാണ് ലഭിക്കുക. ഇവിടെ പത്തു ദിവസം താമസിച്ച് ഇതാണ് അഭ്യസിച്ചത്. കേവലം സിദ്ധാന്തങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഈ ധർമ്മ കാരാഗ്രഹത്തിൽ പത്തു ദിവസം ബന്ധനത്തിൽ കിടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എവിടെയെങ്കിലും പ്രവചനം കേട്ടാൽ മതിയാകുമായിരുന്നു. കാര്യങ്ങൾ ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാമായിരുന്നു. ഏതെങ്കിലും പുസ്തകം വായിച്ചാൽ മതിയായിരുന്നു. ഏതെങ്കിലും ശാസ്ത്രം ഗ്രഹിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എന്തിനാണ് വന്നത്? പത്തു ദിവസം ധർമ്മത്തിൻ്റെ പ്രായോഗിക പക്ഷം പഠിക്കുവാൻ വേണ്ടിയാണ് വന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്, ഇതിൻ്റെ പ്രായോഗിക പക്ഷം, പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ശീലം പാലിക്കാം? യഥാർത്ഥമായി ശീലം പാലിക്കണമെങ്കിൽ അത് പാലിച്ചേ മതിയാകൂ. ഉപദേശം കൊണ്ട് മാത്രം കാര്യമില്ല. പത്തു ദിവസം ഇതല്ലേ ചെയ്തത്? യഥാർത്ഥത്തിൽ മനസ്സിനെ വശത്താക്കണമെങ്കിൽ വശത്താക്കുക തന്നെ വേണം, വെറും ഉപദേശം കൊണ്ടല്ല. ഉപദേശങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. മനസ്സിൻ്റെ യജമാനനാകണം, മനസ്സിൻ്റെ അടിമയാകരുത്. മനസ്സിനടിമയായാൽ വലിയ ദുഃഖമായിരിക്കും, യജമാനനായാൽ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാം. ഇതെല്ലാം ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്, നല്ലത് തന്നെ. എന്നാൽ എങ്ങനെ യജമാനനാകാം? ഒരിക്കലും പഠിച്ചിട്ടേയില്ല. പത്തു ദിവസം കൊണ്ട് യജമാനനാവാൻ ആരംഭിച്ചല്ലോ. ഇതിനു മുൻപ് മനസ്സു കറക്കുമായിരുന്നു. ഇപ്പോൾ നമ്മളാണതിനെ വട്ടം കറക്കുന്നത്. നീ ഇവിടെ വരൂ, അവിടെ പോകൂ, ഇപ്പോൾ ശിരസിൽ പോകൂ, ഇപ്പോൾ തോളത്ത്, ഇപ്പോൾ കയ്യിൽ, ഇപ്പോൾ കാലിൽ. എവിടെ എവിടെയെല്ലാം നമ്മൾ പറയുന്നുവോ അവിടെ എവിടെയെല്ലാം അതിന് പോകേണ്ടി വരുന്നു. മനസ്സ് നമ്മുടെ അടിമയായിത്തീരുകയല്ലേ? ആയിത്തുടങ്ങി. കുറേശ്ശെ കുറേശ്ശെ ആയിത്തുടങ്ങി. അങ്ങനെ കാര്യം തിരിഞ്ഞു. നേരത്തെ നമ്മൾ അടിമകളായിരുന്നു, ഇപ്പോൾ മനസ്സടിമയായി വരുന്നു. ഇതിനുള്ള അഭ്യാസമാണ് ഇവിടെ ചെയ്തത്. ഇതുകൂടാതെയും പല ഉപദേശങ്ങളും കേട്ടിട്ടുണ്ട്. മനസ്സിനെ നിർമ്മലമാക്കണം, നിർമ്മലമാക്കൂ, വീതരാഗിയാകൂ, വീതദ്വേഷിയാകൂ, അനാസക്തനാകൂ. ഉപദേശങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാകാം? ആരും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെയാകാമെന്ന് നമ്മൾ സ്വയം അഭ്യസിച്ചിട്ടില്ലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം നല്ലതെന്ന് തോന്നുമായിരുന്നു. രാഗമുണർന്നാൽ, ദ്വേഷമുണർന്നാൽ ദുഃഖിതരാകും, കെട്ടുകളിടും, പിരിമുറുക്കമനുഭവപ്പെടും. എവിടെ നിന്ന് സുഖം കിട്ടാൻ? കാര്യം വളരെ ശരിയാണ്, ആസക്തരായിരുന്നാൽ ടെൻഷൻ തന്നെയായിരിക്കും ഫലം, കെട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കും. ധർമ്മത്തിൻ്റെ കാര്യം ഇതാണ്. എന്നാൽ എങ്ങനെ അനാസക്തരാകും? രാഗത്തിൻ്റെ ബന്ധനങ്ങൾ എങ്ങനെ പൊട്ടിക്കാം? ദ്വേഷത്തിൻ്റെ സ്വഭാവം എങ്ങനെ മാറ്റാം? അതും മുകളിലെ മനസ്സിൽ നിന്നും മാത്രമല്ല, അന്തർമനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ എങ്ങനെ മാറ്റാം? കാരണം അതതിൻ്റെ സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. പ്രതിക്ഷണം രാഗമുണർത്തുക അല്ലെങ്കിൽ ദ്വേഷമുണർത്തുക എന്നത് അതിൻ്റെ സ്വഭാവമായി തീർന്നിരിക്കുകയാണ്. ആ സ്വഭാവത്തെ എങ്ങനെ മാറ്റാം? പത്തു ദിവസം ഈ കാര്യമല്ലേ ചെയ്തു നോക്കിയത്? പത്തു ദിവസവും രാവിലെ 4 മുതൽ രാത്രി 9-9.5 വരെ ധർമ്മത്തിൻ്റെ വ്യവഹാരിക തലത്തെ അഭ്യസിക്കുകയാണ് ചെയ്തത്. പ്രായോഗിക തലമാണ് അഭ്യസിച്ചത്. ദിവസം 1.5 മണിക്കൂർ ധർമ്മ ചർച്ച ചെയ്യുമായിരുന്നു. ഇതത്യാവശ്യവുമായിരുന്നു. കാരണം ധർമ്മഗംഗയുടെ അടുത്ത് ആളുകളെത്തും. ഭിന്ന ഭിന്ന പരമ്പരയിലുള്ള ആളുകളാണ് വരുന്നത്, ഭിന്ന ഭിന്ന സമ്പ്രദായത്തിലുള്ള ആളുകളാണ് വരുന്നത്, ഭിന്ന ഭിന്ന ദാർശനിക വിശ്വാസങ്ങളുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ മനസ്സിൽ പല സംശയങ്ങൾ കാണും. ഇത് ശരിയാണോ? ഇത് ഞങ്ങളുടേതാണ് ശരി. ഇതെങ്ങനെ? ഈ കാര്യം അതിൽ വന്നില്ലല്ലോ. ഇപ്രകാരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അവനവൻ്റേതായ മാന്യതയുടെ വലിയ ചട്ടയുമിട്ടുകൊണ്ടാണ് ഓരോരുത്തരും ഇവിടെ വരുന്നത്. സംശയം നിലനിൽക്കുമ്പോൾ ജോലി ചെയ്യുന്നത് എങ്ങനെ? തടസ്സം കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സംശയം ദൂരീകരിക്കുന്നതിനും ഈ മാർഗത്തിലുണ്ടാകാവുന്ന തടസ്സം നീക്കുന്നതിനും വേണ്ടിയാണ് ദിവസവും വൈകുന്നേരം ഈ പ്രവചനം, ധർമ്മപ്രവചനം, ചെയ്യുന്ന ജോലിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാകുന്നു. എങ്ങനെ ചെയ്യാം? ഇങ്ങനെ തന്നെ എന്തുകൊണ്ട് ചെയ്യണം? ഈ കാര്യം വളരെ സ്പഷ്ടമാകണം, എങ്കിലേ കാര്യം ശരിയായി ചെയ്യാനൊക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദിവസവും വൈകുന്നേരം ധർമ്മ ചർച്ച ചെയ്യുമായിരുന്നത്. ഏതെങ്കിലും സമ്പ്രദായത്തിൻ്റെ മഹത്വം സ്ഥാപിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നില്ല, എങ്കിൽ ധർമ്മമാകുകയില്ല. ഏതെങ്കിലും ദാർശനിക ശാഖയുടെ മഹത്വം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നില്ല, അങ്ങനെയെങ്കിലും ധർമ്മമാകുകയില്ല. ഈ സാധന എങ്ങനെയുള്ളതാണ്? ഇതൊരു സാർവജനീനമായ ധർമ്മമാണ്, സാർവദേശീയമായ ധർമ്മമാണ്, സാർവകാലിക ധർമ്മമാണ്, സനാതനമായ ധർമ്മം. അതിൻ്റെ അഭ്യാസമാണ്. ഇതിനെ സനാതനധർമ്മമെന്ന് എങ്ങനെ സ്വീകരിക്കാം? ഇതിനെ സാർവജനീനമെന്ന് എങ്ങനെ സ്വീകരിക്കാം? ഈ കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ഇതിന് ജാതിമതങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ഈ കാര്യവും നല്ലതുപോലെ മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് വൈകുന്നേരമുള്ള പ്രവചനം. പ്രവചനം ധർമ്മത്തിൻ്റെ വ്യവഹാരിക പ്രായോഗിക തലത്തിൻ്റെ സ്പഷ്ടതയ്ക്കു വേണ്ടിയാണ്. എന്നാൽ വ്യവഹാരിക പക്ഷത്തിൻ്റെ സ്പഷ്ടത ഉള്ളിടത്തെല്ലാം സൈദ്ധാന്തിക പക്ഷവും ഉണ്ടാകും. അതുള്ളത് തന്നെ വ്യവഹാരിക പക്ഷം കൂടുതൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി മാത്രമാണ്. തിയറി സൈദ്ധാന്തിക പക്ഷം പ്രാക്ടീസിൻ്റെ സ്പഷ്ടതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ തിയറി വരുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ശരിയല്ല എന്ന് തോന്നിയേക്കാം. ഈ കാര്യം ശരിയല്ല, ഞങ്ങളുടെ പരമ്പരയുമായി യോജിക്കുന്നില്ല. കാരണം പാവത്തിനെത്ര ബുദ്ധിയുണ്ടോ അത്രയും മനസ്സിലാക്കും. എൻ്റെ ബുദ്ധി കൊണ്ടും യോജിക്കുന്നില്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. പ്രവചനങ്ങളിൽ വന്ന സൈദ്ധാന്തിക കാര്യങ്ങളിൽ എത്രമാത്രം ശരിയല്ല എന്ന് തോന്നിയോ അത് മാറ്റിക്കളഞ്ഞേക്കുക. എത്ര ശരിയെന്ന് തോന്നിയോ അത്രമാത്രം സ്വീകരിക്കുക. വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല. ഇത് വളരെ നന്മയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം സ്വീകരിക്കുക. ഈ മാർഗത്തിലൂടെ നടന്ന് നടന്ന് സ്വീകരിക്കാതിരുന്ന കാര്യങ്ങളും കല്യാണകാരിയാണ് എന്ന് തോന്നിയാൽ സ്വീകരിക്കാം. ഇപ്പോൾ മനസ്സിലായത്ര മാത്രം അംഗീകരിക്കുക, സ്വീകാര്യമല്ലാത്തവ മാറ്റിക്കളയാം. എന്നാൽ വ്യാവഹാരികമായ തലത്തിൽ വെളിയിൽ കളയുവാനൊന്നുമില്ല. എന്തു കളയാൻ? എന്താണ് വ്യാവഹാരിക പക്ഷം? ശീലസദാചാരതയുടെ ജീവിതം നയിക്കുക. ഏതു പരമ്പരയിലെ ആളായാലും, ഏത് വിശ്വാസം വച്ചു പുലർത്തുന്ന ആളായാലും, ഏത് ദാർശനിക മാന്യതയുള്ള ആളായാലും, ഇതിൽ വിരോധം എന്താണുള്ളത്? ശീലത്തോടെ സദാചാരത്തോടെയുള്ള ജീവിതം എല്ലാവർക്കും കല്യാണകാരിയാണ്. ഇതുകൂടാതെ വ്യവഹാരിക പക്ഷത്തിൽ മറ്റെന്താണുള്ളത്? തൻ്റെ മനസ്സിനെ വശത്താക്കുക. ആർക്കാണ് വിരോധം? ഏതു പരമ്പരയാണ് പറയുന്നത് മനസ്സിനെ വശത്താക്കരുതെന്ന്? എല്ലാ പരമ്പരയും പറയുന്നത് മനസ്സിനെ വശത്താക്കണമെന്നാണ്. പിന്നെ മനസ്സിനെ വശത്താക്കുന്നതിനുള്ള മാർഗത്തിൽ ശ്വാസത്തെയാണ് ആലംബനമാക്കിയത്. ഏതെങ്കിലും ജാതിയുടേതല്ല, സാർവജനീനമായ ഉപാധിയാണ് സ്വീകരിച്ചത്. ശ്വാസത്തെ ആശ്രയിച്ച് ആശ്രയിച്ച്, ശ്വാസം എല്ലാവർക്കും ഒന്നുപോലെയല്ലേ, അതിനെ ആശ്രയിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ പഠിച്ചു. ഇതിലെന്തു വിരോധം? പിന്നെ പ്രജ്ഞ ഉണർത്തി അന്തർമനസ്സിൻ്റെ ആഴങ്ങളിൽ ചെന്ന് വികാരങ്ങളെ അകറ്റുന്ന ജോലി. ഇത് വ്യാവഹാരിക പക്ഷത്തിൻ്റെ ഒരംഗം. ഇതിലാർക്കെന്തു വിരോധം? മനസ്സിൻ്റെ വികാരങ്ങളെ അകറ്റുക, ഇതിനാര് തെറ്റെന്തു പറയും? അതും സാർവജനീനമായ ആലംബനം കൊണ്ട്. ശരീരത്തിൽ സംവേദന എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ആ സംവേദനയെ ആശ്രയിച്ച് ആശ്രയിച്ച് മനസ്സിൻ്റെ വികാരങ്ങളെ കളയുന്ന ജോലി ചെയ്യുക. ഈ ശീലം, ഈ സമാധി, ഈ പ്രജ്ഞ, ഇവയാണ് ധർമ്മത്തിൻ്റെ വ്യവഹാരിക പക്ഷം, പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. ഇതിൽ നിന്നും ഒന്നും കളയുവാനില്ല. ഇതിൽ നിന്നും എന്തെങ്കിലും കളഞ്ഞാൽ പ്രയോജനമുണ്ടാകുകയില്ല. എന്നാൽ സൈദ്ധാന്തിക പക്ഷത്തിൽ ഏതെങ്കിലും കാര്യം വേണ്ടായെങ്കിൽ വേണ്ട, മുന്നോട്ടു പോകുമ്പോൾ, സ്വീകാര്യമാകുമ്പോൾ സ്വീകരിക്കാം. പറയുന്നവർ സൈദ്ധാന്തിക പക്ഷവും വളരെ സ്നേഹത്തോടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ വളരെ കല്യാണകാരിയാണ്, വലിയ മംഗളകാരിയാണ്. ഇത് വ്യാവഹാരിക പക്ഷം മുന്നേറുവാൻ വലിയ ഉത്സാഹം ജനിപ്പിക്കും. ഈ ഭാവത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഏതെങ്കിലും കാര്യം ശരിയല്ല എന്ന് തോന്നിയാൽ മാറ്റിക്കളഞ്ഞേക്കുക. ഒരമ്മ വളരെ സ്നേഹത്തോടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പായസമുണ്ടാക്കി വിളമ്പുന്നു. വളരെ നല്ല കുറുക്കിയ പാല്, നല്ല ബസുമതിയരി, മധുരമുള്ളത്, കിസ്മിസ് മുതലായ മറ്റു ചേരുവകളും സർവോപരി അമ്മയുടെ സ്നേഹവും. വളരെ നല്ല പായസമുണ്ടാക്കി മക്കൾക്കായി വിളമ്പുകയാണ്. മക്കൾ തലവെട്ടിക്കുന്നു, എനിക്കു വേണ്ട. എന്തുപറ്റി? നല്ല സ്വാദുള്ളതാണ്, കഴിക്ക്. എനിക്കു വേണ്ട, ഞാൻ കുടിക്കില്ല. എന്താ കാര്യം? എൻ്റെ പാത്രത്തിലല്ലോ. അവനവൻ്റെ പാത്രമാണ് കൂടുതലിഷ്ടം, പായസമല്ല. എൻ്റെ പാത്രത്തിലാണെങ്കിൽ മതി. എന്താണീ പാത്രം? ഭിന്ന ഭിന്ന സമ്പ്രദായത്തിലെ അതിൻ്റേതായ ശബ്ദാവലിയുണ്ട്. അവയോട് വലിയ ആസക്തിയാണ്. ഓരോ മഹാപുരുഷനും ലോകത്തിൽ വരുമ്പോൾ നാലു ചുറ്റും നോക്കുന്നു. ചുറ്റുപാടുമുള്ളവർ പലവിധത്തിൽ കഷ്ടപ്പെടുന്ന കാഴ്ച കാണുന്നു. വളരെ സ്നേഹത്തോടെ ഈ ദുഃഖിതർക്കായി ധർമ്മത്തിൻ്റെ മരുന്ന് വിതരണം ചെയ്യുന്നു, ധർമ്മത്തിൻ്റെ ആഹാരം കൊടുക്കുന്നു, ദുഃഖത്തിൽ നിന്നും മുക്തി നേടിക്കാണുവാൻ ആഗ്രഹിക്കുന്നു. ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊടുക്കുവാൻ ഭാഷ പ്രയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ, ആ സമയത്ത് ആളുകൾ പ്രയോഗിക്കുന്ന ഭാഷയിലായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എങ്കിലേ വ്യക്തമാകൂ. സാവധാനം സമയം കടന്നുപോകും. പറഞ്ഞുകൊടുത്ത കാര്യം ജീവിതത്തിൽ പകർത്തുവാനും ധാരണം ചെയ്യുവാനും മറന്നുപോകും. പക്ഷേ ആ വാക്കുകൾ, ശബ്ദങ്ങൾ വളരെ പ്രിയമായിരിക്കും. വാക്കുകളോട് വലിയ ആസക്തിയായിരിക്കും, ഒട്ടിപ്പിടിച്ചിരിക്കും. ഏതെങ്കിലും ഒരു മഹാപുരുഷൻ്റെ പരമ്പരയിലെ ആളുകൾ ആ മഹാപുരുഷൻ്റെ വാണിയെ, ഇതാണ് സത്യം, ഇതാണ് ശരി, ഇങ്ങനെയൊരു പറ്റിച്ചേർന്നിരിക്കലുണ്ടാകും. അതേ കാര്യം മറ്റൊരാൾ പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് പഞ്ചശീലം പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ബൗദ്ധപരമ്പരയിലുള്ളവർക്ക് വലിയ സന്തോഷമാകും. ഞങ്ങളുടെ ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അണുവ്രതം പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ജൈന സമ്പ്രദായത്തിലെ ആളുകൾക്ക് വലിയ സന്തോഷം. ഞങ്ങളുടെ ജൈനധർമ്മമാണ് പഠിപ്പിക്കുന്നത്, യമനിയമങ്ങളാണെന്ന് പറഞ്ഞാൽ ഹിന്ദു സമ്പ്രദായത്തിലുള്ളവർക്ക് വളരെ സന്തോഷം. ഞങ്ങളുടെ മതമാണ് പഠിപ്പിക്കുന്നത്, 10 കൽപ്പനകളാണ്, 10 കമാൻഡ്മെൻസാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പരമ്പരയിലുള്ളവർക്ക് സന്തോഷം. അവർ പറയും, ഇത് ഞങ്ങളുടെ ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. പാലനം ആരും ചെയ്യുന്നില്ല. പഞ്ചശീലക്കാരൻ പഞ്ചശീലം പാലിക്കുന്നില്ല. അണുവ്രതക്കാരൻ അണുവ്രതം പാലിക്കുന്നില്ല. യമനിയമക്കാരൻ യമനിയമങ്ങൾ പാലിക്കുന്നില്ല. 10 കൽപ്പനക്കാരൻ 10 കൽപ്പനകളും പാലിക്കുന്നില്ല. എന്നാലും ഈ വാക്കുകളോട് വലിയ സ്നേഹമാണ്, ആഴമുള്ള സ്നേഹം. അപ്പോൾ ഈ പാത്രം, എൻ്റെ പാത്രത്തിലെ പായസം കഴിക്കൂ. പാവം അമ്മ എന്തു ചെയ്യാൻ? കുട്ടികൾക്ക് പായസം കൊടുക്കണം. ശരി, നീ നിന്റെ പാത്രത്തിൽ കഴിച്ചോ. ശരി, നിന്റെ തന്നെ ശബ്ദാവലി ഉപയോഗിക്കാം. കഴിച്ചു നോക്ക്, ധർമ്മത്തിൻ്റെ പായസം. വീണ്ടും തല വെട്ടിക്കുന്നു. വേണ്ട, ഞാൻ കഴിക്കുകയില്ല. ഇപ്പോഴെന്തു പറ്റി? നിന്റെ ശബ്ദാവലി, നിന്റെ പാത്രം, എന്തുപറ്റി? ഇതിൽ കറുത്ത കല്ലുകൾ കിടക്കുന്നു. അമ്മ പറയുന്നു, ഇത് കറുത്ത കല്ലല്ല, ഏലക്കായയുടെ തരികളാണ്. ഇതിനിതിൻ്റേതായ സ്വാദുണ്ട്, ഒന്ന് കഴിച്ചു നോക്ക്. ഞാൻ കഴിക്കില്ല, ഇത് കറുത്ത കല്ലുകളാണ്. പാവം അമ്മ എന്തു ചെയ്യും? ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ? കറുത്ത കല്ല് പോലെ തോന്നുന്നവയെടുത്ത് മാറ്റിക്കളഞ്ഞേക്ക്, എന്നിട്ട് ബാക്കി കഴിക്ക്. ഇതിനും ഇതിൻ്റെ സ്വാദുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇത് കഴിച്ചാൽ മതി. ഇപ്പോൾ അത് മാറ്റി ബാക്കി കഴിക്ക്. വിവരമില്ലാത്ത കുട്ടി അത് മുഴുവനും വലിച്ചെറിയുന്നു. ഇതിൽ കല്ലുണ്ട്, കല്ലുണ്ട് എന്ന് പറഞ്ഞ് തനിക്ക് തന്നെയല്ലേ നഷ്ടമുണ്ടാക്കിയത്. ഇതേപോലെ ധർമ്മക്ഷേത്രത്തിൽ വന്നവരാണ്, ശുദ്ധധർമ്മക്ഷേത്രത്തിൽ വന്നവരാണ്. സിദ്ധാന്തങ്ങളുടെ കാര്യം കേട്ട് അവിടെ ഏതെങ്കിലും കാര്യം കറുത്ത കല്ലുപോലെ തോന്നിയെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്ക്, ബാക്കി കഴിക്കാമല്ലോ. ഇത് സിദ്ധാന്തതലത്തിലെ കാര്യമാണ്, വ്യാവഹാരിക പക്ഷത്തിൽ എടുത്തു കളയുവാനൊന്നും തന്നെയില്ല. ശീലവും സമാധിയും പ്രജ്ഞയും. ശീലം സമാധി പ്രജ്ഞ. ധർമ്മം പരിപൂർണമാണ്, വ്യാവഹാരിക തലത്തിലെ ധർമ്മം പരിപൂർണമാണ്. അതിൽ യാതൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ പരിശുദ്ധമാണ്. അതിൽ നിന്നും യാതൊന്നും എടുത്തു കളയേണ്ട ആവശ്യമില്ല. ഈ വ്യാവഹാരിക തലമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. പാശ്ചാത്യ നാടുകളിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പ്രൊഫസർ, ഒരുപാട് പഠിപ്പുള്ളവൻ, പേരിൻ്റെ കൂടെ വർണ്ണമാലയിലെ വളരെയധികം അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ളവൻ. ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ജീവിതത്തിൻ്റെ അനുഭവമില്ല, വളരെയധികം പഠിത്തമുണ്ട്. ആ കപ്പലിൽ വളരെയധികം നാവികരുമുണ്ട്. വയസ്സായ ഒരു ജോലിക്കാരൻ, ഒട്ടും പഠിപ്പില്ലാത്തവൻ. അയാൾ പലപ്പോഴും പ്രൊഫസറുടെ മുറിയിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കുമായിരുന്നു. ഇത്ര വലിയ വിദ്വാൻ. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ട് വായും തുറന്നിരുന്നു പോകുമായിരുന്നു. ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ കേട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പ്രൊഫസർ ചോദിച്ചു, നിങ്ങൾ ജിയോളജി പഠിച്ചിട്ടുണ്ടോ? അതെന്താണാവോ, ഞാൻ ഈ പേര് പോലും കേട്ടിട്ടില്ല. അതോ, ഈ ഭൂമിയെക്കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ്, നിങ്ങൾ പഠിച്ചിട്ടേയില്ല? അയ്യോ, എനിക്ക് അക്ഷരമേ അറിയില്ല. സ്കൂളിലും പോയിട്ടില്ല, കോളേജിലും പോയിട്ടില്ല. എഴുതാനറിയില്ല, വായിക്കാനും അറിയില്ല. ഞാൻ എന്തു പഠിക്കാൻ? കഷ്ടം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാലിലൊന്ന് വെറുതെയേ കളഞ്ഞു. പാവത്തിന് വലിയ ദുഃഖം. ശരിയായിരിക്കും, ഇത്രയും വലിയ വിദ്വാനല്ലേ പറയുന്നത്, നാലിലൊന്ന് ജീവിതം വെറുതെയേ കളഞ്ഞു. അടുത്ത ദിവസം പ്രൊഫസർ വീണ്ടും വളരെയധികം ജ്ഞാനവർദ്ധക കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. ഒടുവിൽ ചോദിച്ചു, നിങ്ങൾ ഓഷനോളജി പഠിച്ചിട്ടുണ്ടോ? അതെന്താണാവോ, ഈ സമുദ്രത്തെക്കുറിച്ചുള്ളൊരു ശാസ്ത്രമാണ്, പഠിച്ചിട്ടില്ല? വിഡ്ഢി, നിങ്ങൾ ജീവിതത്തിൻ്റെ പകുതി ഭാഗം വെറുതെ കളഞ്ഞു. വലിയ ദുഃഖം, പകുതി ജീവിതം വെറുതെ കളഞ്ഞല്ലോ. മൂന്നാമത്തെ ദിവസം വീണ്ടും പ്രൊഫസർ ചോദിച്ചു, നിങ്ങൾ മെറ്റീരിയോളജി പഠിച്ചിട്ടുണ്ടോ? അതെന്താണാവോ, ഈ പേര് തന്നെ വിചിത്രമാണല്ലോ. അതെ, ഈ ഋതുക്കളെപ്പറ്റി, കാറ്റ്, വെള്ളം, കാലാവസ്ഥ, ഇതിനെയെല്ലാം പറ്റിയുള്ളൊരു ശാസ്ത്രമാണ്, പഠിച്ചിട്ടില്ല? പറഞ്ഞല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. അയ്യോ, നിങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കുന്നു, അതിനെപ്പറ്റിയുള്ള ശാസ്ത്രം പഠിച്ചിട്ടില്ല, ദിവസവും യാത്ര ചെയ്യുന്ന സമുദ്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രം പഠിച്ചിട്ടില്ല. എപ്പോഴും സമ്പർക്കമുള്ള ഋതുക്കൾ, കാറ്റ്, വെള്ളം, കാലാവസ്ഥ, ഇവകളെക്കുറിച്ചൊന്നുമുള്ള ശാസ്ത്രം പഠിച്ചിട്ടില്ല. വെറും വിഡ്ഢി, ഒന്നിനും കൊള്ളാത്തവൻ, മുക്കാൽ ഭാഗം ജീവിതം വെറുതെ കളഞ്ഞു. പാവം വലിയ ദുഃഖിതൻ. ശരിയാണ്, മുക്കാൽ ഭാഗം ജീവിതം ഞാൻ വെറുതെ കളഞ്ഞു. അടുത്ത ദിവസം ഇയാളുടെ ഊഴമായിരുന്നു ചോദിക്കുവാൻ. ഓടിവന്ന് പ്രൊഫസറുടെ മുറിയിൽ കടന്ന് ചോദിച്ചു, പ്രൊഫസർ സാറേ, അങ്ങ് സ്വിമോളജി പഠിച്ചിട്ടുണ്ടോ? അതെന്താണ്? അങ്ങ് നീന്തൽ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാൻ നീന്തൽ പഠിച്ചിട്ടില്ല. എങ്കിൽ പ്രൊഫസർ സാറേ, അങ്ങയുടെ മുഴുവൻ ജീവിതവും നഷ്ടമാക്കി. ഈ കപ്പൽ എവിടെയോ ഇടിച്ചു, ഇതിപ്പോൾ മുങ്ങും. മുൻപിൽ കാണുന്നു കര, തീരം. നീന്താനറിയുന്നവരെല്ലാം അവിടെ എത്തും, നീന്തലറിയാത്തവർ മുങ്ങിമരിക്കും. അങ്ങയുടെ ജീവിതം മുഴുവനായും നശിപ്പിച്ചു. ലോകത്തുള്ള ഓളജികൾ മുഴുവനും പഠിച്ചു, പക്ഷേ സ്വിമോളജി പഠിച്ചില്ല എങ്കിൽ എല്ലാ ഓളജിയും അറിഞ്ഞുകൊണ്ട് എന്തു പ്രയോജനം? നീന്തിക്കടക്കണം, ഈ ഭവസാഗരം നീന്തിക്കടക്കണം, ദുഃഖക്കടൽ നീന്തിക്കടക്കണം. നീന്താനറിയില്ലെങ്കിലോ? നീന്തലിൻ്റെയും ശാസ്ത്രം പഠിച്ചാൽ എന്ത് പ്രയോജനം? വെള്ളത്തിൽ കാല് കുത്തിയിട്ടില്ല. എന്ത് ഭ്രാന്താണ് നാടുനീളെ! ധർമ്മം ധാരണം ചെയ്യാൻ പഠിക്കുന്നില്ല. ധർമ്മത്തിൻ്റെ വർത്തമാനം ഒരുപാട് പറയും, തർക്കം നല്ലതുപോലെ ചെയ്യും, ശാസ്ത്രം വളരെയധികം പഠിക്കും. എങ്ങനെ ധാരണം ചെയ്യാം? ഇത് പഠിച്ചിട്ടില്ല എങ്കിലെന്ത് പ്രയോജനം? വളരെ തണുപ്പാണ്, അയ്യിൽ കോട്ടും കിടപ്പുണ്ട്, തണുത്തിട്ട് വിറയ്ക്കുകയാണ്. ഒരുപാട് പ്രശംസിച്ച് സംസാരിക്കും, എൻ്റെ അടുത്ത് ഇത്ര നല്ല കോട്ടുണ്ട്, നല്ല ഒന്നാന്തരം ഊളൻ കോട്ട്, ഇത്ര ചൂട് തരുന്നത്, ഇത്ര നല്ലത്, എന്ത് പ്രയോജനം? അതെടുത്തിടുന്നില്ലല്ലോ, അത് അയ്യിൽ കിടക്കുകയല്ലേ. അതേപോലെയാണ് ധർമ്മം പുസ്തകങ്ങളിൽ. ധാരണം ചെയ്യുന്നില്ല, പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം? ധാരണം ചെയ്യാതിരിക്കുന്നിടത്തോളം ധർമ്മം തെല്ലുപോലും നമുക്ക് നന്മ ചെയ്യുന്നില്ല. എന്ന് ധർമ്മം ധാരണം ചെയ്യുവാൻ നാം ആരംഭിക്കുന്നുവോ, അന്നേ നമുക്ക് നന്മ സംഭവിച്ചു തുടങ്ങൂ. ഇവിടെ 10 ദിവസം താമസിച്ചുകൊണ്ട് ഇതാണ് ചെയ്തത്. ബുദ്ധിവിലാസത്തിനു വേണ്ടിയായിരുന്നില്ല വന്നത്, വാണീവിലാസത്തിനു വേണ്ടിയായിരുന്നില്ല വന്നത്, ഏതെങ്കിലും സിദ്ധാന്തത്തെ ഉയർന്നതെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയല്ല വന്നത്, ഏതെങ്കിലും സിദ്ധാന്തത്തെ താഴ്ത്തിക്കിട്ടുവാൻ വേണ്ടിയല്ല വന്നത്, ധർമ്മം ധാരണം ചെയ്യാനാണ് വന്നത്. 10 ദിവസം എത്ര ജോലി ചെയ്തു! വളരെ കുറച്ച് സമയമാണ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയ അടിവച്ചു. 10 ദിവസം ചെയ്ത കാര്യത്തിൻ്റെ അവമൂല്യം ചെയ്യുകയല്ല, ഇതും വളരെ വിലപിടിപ്പുള്ളതാണ്. എന്നാൽ കൂടെ തന്നെ ഇതും മനസ്സിലാക്കണം, മാർഗം വളരെ ദീർഘമായതാണ്. ആദ്യത്തെ അടിവച്ചു, വളരെ നീണ്ട മാർഗമാണ്. എന്നാൽ ഈ ആദ്യത്തെ കാൽവെപ്പും വളരെയധികം വിലപിടിപ്പുള്ളത് തന്നെയാണ്. ശരിയായ മാർഗത്തിൽ ആദ്യ കാൽവെപ്പ് നടത്തിയാൽ രണ്ടാമത്തെയും വയ്ക്കും, മൂന്നാമത്തെയും വയ്ക്കും എന്നാശിക്കാം. ഇങ്ങനെ അടിവച്ച് അന്തിമ ലക്ഷ്യം വരെ എത്തിച്ചേരും. ജീവിതത്തിൽ ആദ്യ കാൽവെപ്പ് പോലും നടത്താത്ത പാവം, മുക്തിയുടെ മാർഗത്തിൽ നടക്കുന്നതിനുള്ള ആദ്യ അടി പോലും വച്ചിട്ടില്ല എങ്കിൽ ആ വ്യക്തി മുക്താവസ്ഥയെ പ്രാപിക്കും എന്നെങ്ങനെ ആശിക്കും? ഈ അർത്ഥത്തിൽ ആദ്യ കാൽവെപ്പ് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. ജോലി ഒരുപാട് ചെയ്യുവാനുണ്ട്, വളരെ ദീർഘമായ യാത്രയാണ്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ ഇത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ, അതായത് വളരെ വളക്കൂറുള്ള മണ്ണിൽ ഒരു നല്ല വിത്ത് വിതച്ചു, ആ വിത്ത് മുളപൊട്ടി ഒരു ചെറിയ ചെടിയായി മുളച്ചു, ഇത്രമാത്രം. ഇനി ആ ചെടിയെ വളരെയധികം സംരക്ഷിക്കണം. നല്ല മിടുക്കനായ തോട്ടക്കാരൻ വലിയ വൃക്ഷങ്ങളെയല്ല ശുശ്രൂഷിക്കുന്നത്, ചെറിയ ചെറിയ ചെടികളെയാണ് സംരക്ഷിക്കുന്നത്. നാലുവശത്തും വേലികെട്ടും, ആടും പശുവും ഒന്നും കയറി തിന്നു കളയാതിരിക്കണം. സമയത്തിന് വെള്ളം, വെളിച്ചം, വളം എല്ലാം കൊടുത്ത് നല്ലപോലെ ശുശ്രൂഷിക്കും. ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് ചെറിയ ചെടി വളർന്ന് ഒരു വലിയ വൃക്ഷമായി രൂപം പ്രാപിക്കുന്നു. വളരെ ആഴത്തിൽ വേരുള്ള, വണ്ണത്തിൽ തടിയുള്ള വൃക്ഷം. ഇപ്പോൾ അതിന് യാതൊരു ശുശ്രൂഷയും ആവശ്യമില്ല. വെള്ളം കൊടുക്കണ്ട, വളം കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വയം പ്രകൃതിയിൽ നിന്നും സ്വീകരിച്ചുകൊള്ളും. നമ്മളിൽ നിന്നും തെല്ലും ശുശ്രൂഷയുടെ ആവശ്യമില്ല, മറിച്ച് നമുക്ക് പ്രത്യുപകാരം ചെയ്തു തുടങ്ങും. അതിലുണ്ടാകുന്ന വിളവുകൾ നമുക്ക് വേണ്ടിയാണ്, വിളവുകൾ നമുക്കായി നൽകുന്നു, നമ്മെ ശുശ്രൂഷിക്കുന്നു. ഈ ധർമ്മത്തിൻ്റെ ദയ്യം ശരിക്കും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ വളരെ ചെറുതാണ്, വളരെ സംരക്ഷണം ആവശ്യമാണ്. നാലുവശത്തും വേലികെട്ടണം. ആടുമാടകളിൽ നിന്നും രക്ഷിക്കണം. സമയാസമയം വെള്ളം, വെളിച്ചം, നല്ല സംരക്ഷണം ഇവയൊക്കെ കൊടുക്കണം. ഇത് വളർന്ന് വലിയ വൃക്ഷമായി രൂപം പ്രാപിക്കുമ്പോൾ, വലിയ ആഴത്തിൽ വേരുകളും വണ്ണത്തിൽ തടിയുമായി കഴിയുമ്പോൾ ഇതിന് ശുശ്രൂഷ ആവശ്യമില്ല. ഇത് നമുക്ക് വേണ്ടി സേവ ചെയ്തു തുടങ്ങും. നല്ലതുപോലെ സേവ ചെയ്യും. പ്രയോജനം തന്നുകൊണ്ടേയിരിക്കും. എത്ര തണുത്ത ഛായ തണൽ ധർമ്മവൃക്ഷമല്ലേ? എത്ര നല്ല പൂക്കൾ തരും! ഒരിക്കലും കണ്ടിട്ടുപോലുമില്ലാത്തത്ര. എത്ര നല്ല മധുരമുള്ള പഴങ്ങൾ തരും! ഒരിക്കലും രുചിച്ചിട്ടില്ലാത്തത്ര നല്ലവ. തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അതിനെ ശുശ്രൂഷിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാടോ പശുവോ വന്ന് തിന്നുകൊണ്ടുപോകും. വേലികെട്ടണം. എന്തു വേലികെട്ടണം? ഏതാടും പശുവാണ് തിന്നാൻ വരുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ പല പല മതാന്തരങ്ങളിൽ നിന്നും ഈ ധർമ്മഗംഗയുടെ അരികിലെത്തിയിരിക്കുന്നവരാണ്. സ്വന്തം ആചാരങ്ങളും വിശ്വാസങ്ങളും കൊണ്ടാണ് ഇവിടെ വരുന്നത്. ജോലി ചെയ്ത് ചെയ്ത് കാര്യം മനസ്സിലായി തുടങ്ങും. വലിയ ശ്രദ്ധയോടെ ജോലി ചെയ്യും, ലാഭവും കിട്ടും. എന്നാൽ തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും, സമാജം ചോദിക്കും, ബന്ധുമിത്രാദികൾ ചോദിക്കും, എവിടെ പോയിരുന്നു, അവിടെ നിന്നും എന്തു പഠിച്ചു. ധർമ്മത്തിൽ ഗോപ്യമായത് യാതൊന്നുമില്ല. ഒളിച്ചു വയ്ക്കുവാനൊന്നുമില്ല. പഠിച്ച കാര്യം തുറന്നു പറയും. അവരിൽ അവിവേകിയായ ആരെങ്കിലും കണ്ടെന്നു വരാം. എന്തു ചെയ്യാനാണ് നീ പോയത്? ഇത് നമ്മുടെ ധർമ്മമല്ല. ഇത് മറ്റുള്ളവരുടെ ധർമ്മമല്ലേ? ഇത് പരായ ധർമ്മം. അയ്യോ, പരായ ധർമ്മം ഭയാവഹം, അപകടകാരി. നീ എവിടെയാണ് പോയത്? പുതിയ സാധകൻ ശരിക്കും പരിപക്വമായിട്ടില്ല. പരിഭ്രമിക്കും. അയ്യോ, ശരിയാണല്ലോ, പരായ ധർമ്മം. ഞാനിതെവിടെയാണ് പോയത്? ഞാനിതെന്താണ് ചെയ്തത്? കാലത്തും വൈകുന്നേരവുമുള്ള സാധനം മുടങ്ങി. ആടും പശുവും തിന്നുകളഞ്ഞു. വേലികെട്ടിയിരുന്നാൽ ആടും പശുവും കയറുകയില്ല. എന്തു വേലിയാണ് കെട്ടുന്നത്? ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, വരുമെന്നത് തീർച്ചയാണ്, നമ്മുടെ സമൂഹത്തിൽ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കുത്തരം കൊടുക്കുവാൻ വേണ്ടി മനസ്സിലാക്കണം ഈ വേലി എന്താണെന്ന്. ഞാനിവിടെ പോയി പഠിച്ചത് ഇതാണ്. ഈ വേലിക്കകത്തുള്ള ഈ ചെടി തൈയുണ്ടല്ലോ, അതേക്കുറിച്ച്. വേലിക്കകത്ത് എന്ത് തൈയ്? എന്തു പഠിച്ചു? അവിടെ ഞാൻ ശീലം എങ്ങനെ പാലിക്കാം, സദാചാരമായ ജീവിതമെങ്ങനെ നയിക്കാം എന്നു പഠിച്ചു. ഇതിലെന്താണ് തെറ്റ്? പറയൂ. ഇതിലെന്തു കുറ്റം പറയാൻ കഴിയും? എന്തു കുറ്റം പറയാം? ഈ വേലിക്കകത്തുള്ള തൈയിൻ്റെ മറ്റൊരു വശം, രണ്ടാമത്തെ കാൽവയ്പ്, മനസ്സിനെ വശത്താക്കാനാണ് പഠിച്ചത്. അതും ശ്വാസത്തെ ആലംബനമാക്കി, ഏതെങ്കിലും സമ്പ്രദായത്തിൽ ബന്ധിച്ചുകൊണ്ടല്ല. ഇതിലെന്താണ് കുറ്റം പറയുക? എന്തു കുറ്റം പറയും? മൂന്നാമത്തെ കാര്യം, ഇവിടെ സ്വന്തം പ്രജ്ഞ ഉണർത്തുവാൻ പഠിച്ചു. പ്രജ്ഞ ഉണർത്തി. മനസ്സിൻ്റെ മുകൾത്തട്ടിലെ മാത്രമല്ല, അന്തർമനസ്സിൻ്റെ ആഴങ്ങളിലെയും വികാരങ്ങളെ അകറ്റുവാൻ പഠിച്ചു. അതും ശരീരത്തിലെ സംവേദനകളെ ആധാരമാക്കി. അതും എല്ലാവരിലും ഒരേപോലെയുള്ളത്. ശ്വാസമെല്ലാവർക്കും ഉള്ളതുപോലെ ശരീര സംവേദനകളും എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ ആശ്രയിച്ച് വികാരങ്ങളെ അകറ്റുവാനാണ് ഞാൻ പഠിച്ചത്. ഇതിലെന്താണ് ദോഷം? എന്ത് ദോഷം പറയും? ഈ മൂന്നുമല്ലാതെ നാലാമതൊരു കാര്യം ഇവിടെയില്ല. ഈ ദാർശനിക വിശ്വാസങ്ങളുടെ കാര്യം, വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വേലിക്ക് പുറത്ത്. ഈ വേലിക്കകത്ത് ശീലം, സമാധി, പ്രജ്ഞ, ശീലം, സമാധി, പ്രജ്ഞ, വേറൊന്നുമില്ല. വെളിയിലുള്ള വഴക്കുകൾ, തർക്കങ്ങൾ, അതുമായൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. എന്തു വിരോധം പറയാൻ? വിരോധം പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ തൈ രക്ഷപ്പെട്ടു. ആടും പശുവും ഒന്നും തിന്നുകയില്ല. ജോലിയിൽ തുടരുകയും ചെയ്യാം. കൂടാതെ ദിവസവും ഇതിന് വെള്ളമൊഴിക്കണം. ദിവസവും നനയ്ക്കണം. എങ്ങനെ നനയ്ക്കും? ദിവസവും കാലത്തും വൈകുന്നേരവും, കാലത്തും വൈകുന്നേരവും ഓരോ മണിക്കൂർ, ഓരോ മണിക്കൂർ സാധന ചെയ്യണം. ഈ വെള്ളമൊഴിക്കുന്നത് മുടങ്ങിയാൽ ഈ തൈയും വാടിപ്പോകും, ഉണങ്ങിപ്പോകും, വളരുകയില്ല. എങ്ങനെ കായ്ക്കും? കാലത്തും വൈകുന്നേരവും ഓരോ മണിക്കൂർ അനിവാര്യമായും അഭ്യാസം ചെയ്യണം. ചില ചില സാധകർ പറയും, ഇതെന്തൊരു പുലിവാലാണ്, എവിടുന്ന് ദിവസവും രണ്ടു മണിക്കൂർ കണ്ടെത്താൻ? ഇത്രമാത്രം ജോലിയുള്ള ഞാൻ കാലത്തൊരു മണിക്കൂറും വൈകുന്നേരം ഒരു മണിക്കൂറും, എന്നെക്കൊണ്ടൊന്നും പറ്റുകയില്ല. മനസ്സിനെ ഒന്ന് ദൃഢമാക്കിയാൽ മാത്രം മതി. ഒരു മണിക്കൂർ ഇവിടെ അധിഷ്ഠാന സമയത്ത് കാലനക്കാതെ, കൈയഴിക്കാതെ ഇരിക്കുക തന്നെ ചെയ്യും. എന്തുമാത്രം വേദനയുണ്ടായി! ഇരിക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു, എന്നിട്ടും ധൈര്യത്തോടെ ഇരുന്നു. രണ്ട്, നാല്, അഞ്ച് ദിവസമായപ്പോഴേക്കും ഇരിക്കൽ എളുപ്പമായി. അതേപോലെ അധിഷ്ഠാനം ചെയ്യണം. എനിക്കെത്ര തന്നെ നഷ്ടമുണ്ടായാലും ശരി, ഞാൻ കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ ഇരിക്കുക തന്നെ ചെയ്യും. ഒരു വർഷം വരെ ഇരിക്കും. സാധനമുടങ്ങുന്ന ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന്. എങ്കിലും മുടക്കുന്നു. മുടക്കുന്നവരെല്ലാം ആദ്യ വർഷത്തിലേ മുടക്കുകയുള്ളൂ. ആദ്യ വർഷം മുടങ്ങാതെ ചെയ്തവർ ജീവിതം മുഴുവനും മുടങ്ങാതെ ചെയ്യും, പിന്നെ മുടക്കില്ല. അങ്ങനെ മുടങ്ങാതെ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നു, ഈ ഓരോ മണിക്കൂർ കാലത്തും വൈകുന്നേരവും ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സമയം നഷ്ടമാകുന്നില്ല. സമയത്തിൻ്റെ സദുപയോഗമാണ് നടക്കുന്നത്. വ്യക്തി എന്ത് ഉത്തരവാദിത്വത്തിലായാലും എന്ത് തൊഴിലിലായാലും ഏത് തുറയിലായാലും കാണാം ഉത്തരവാദിത്വം നിറവേറ്റുന്നത് എന്ത് ശുഷ്കാന്തിയോടെയെന്ന്. ഈ സാധന വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ദിവസവും 8 മണിക്കൂർ ഉറങ്ങുന്നയാളിന് കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ സാധന ചെയ്തു തുടങ്ങുമ്പോൾ 7 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാകും. 7 മണിക്കൂർ ഉറങ്ങുന്നയാൾക്ക് 6 മണിക്കൂർ മതിയാകും. അങ്ങനെ 1 മണിക്കൂർ ഉറക്കത്തിൽ നിന്നും തന്നെ കിട്ടും. ഉണർന്നാൽ തന്നെ അവിടെയും ഇവിടെയും അലസമായി കളയുന്ന സമയം വിഭജന സാധകൻ ഓരോ ക്ഷണത്തിൻ്റെയും മഹത്വം മനസ്സിലാക്കും. സമയം നഷ്ടമാക്കുകയില്ല. ഉണർന്നാൽ ജോലി തുടങ്ങും. തൻ്റെ സമയം നഷ്ടമാക്കുകയില്ല. എത്ര സമയം ലാഭിക്കാം! കൂടാതെ ജോലി ചെയ്യുവാനുള്ള ശക്തിയും കൂടും. 8 മണിക്കൂർ ജോലി ചെയ്ത് തളർന്നിരുന്നയാൾ ഇപ്പോൾ അത്രയും തന്നെ ജോലി 7 മണിക്കൂർ കൊണ്ട് പൂർത്തീകരിക്കും. 6 മണിക്കൂർ കൊണ്ട് തീർക്കും. ജോലിയിൽ വളരെ വേഗത കിട്ടും. യാതൊരു ക്ഷീണവുമില്ല. കാലത്തും വൈകുന്നേരവും സാധന ചെയ്യുന്നതിൻ്റെ പ്രയോജനമാണിത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ദിവസവും കാലത്തും വൈകുന്നേരവും വിഭജനം ചെയ്യുന്നു. അത് കർമ്മകാന്ഡങ്ങൾ അനുഷ്ഠിക്കലല്ല, തൻ്റെ മനസ്സിനെ നിർമ്മലമാക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മനസ്സ് നിർമ്മലമല്ലാതിരിക്കുമ്പോൾ പലതിലും ഉടക്കിക്കിടക്കും. ഉള്ളിൽ വലകളാണ്. മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. ഇത് ചെയ്യണമോ, അത് ചെയ്യണമോ, ഇത് ശരിയായിരിക്കുമോ, അത് ശരിയായിരിക്കുമോ, ഇങ്ങനെ സംശയിച്ചെടുക്കുന്ന നിർണയങ്ങൾ പലപ്പോഴും തെറ്റുമായിരിക്കും. വിഭജന കൊണ്ട് മനസ്സ് അധികമധികം നിർമ്മലമായിത്തീരും, സ്ഫുടമായിത്തീരും. അപ്പോൾ ഒരു പ്രശ്നം വന്നാലുടനെ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അതിൻ്റെ കാരണം മനസ്സിലാക്കും. ഉടനെ നിർണയമെടുക്കും, ശരിയായ നിർണയമെടുക്കും. അങ്ങനെ സമയം ലാഭിക്കും. ജോലി ചെയ്യുവാനുള്ള ശക്തി വർദ്ധിക്കും, വളരെ കൂടുതലാകും. ഒരുജ്വലമായ ഉദാഹരണമാണ് എൻ്റെ ഗുരുവായ സയാജി ഉപാഖ്യൻ. വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ധനസ്ഥിതി അച്ഛനമ്മമാർക്കില്ലായിരുന്നു. മെട്രിക് വരെ പഠിച്ചു. സർക്കാർ ധനസഹായം നൽകി, സ്കോളർഷിപ്പ് നൽകി. എന്നിട്ടും കോളേജിൽ പഠിക്കുവാൻ സാധിച്ചില്ല. ജീവിച്ചു പോകാൻ വേണ്ടി അവിടെവിടെയെല്ലാം പണിയന്വേഷിച്ചന്വേഷിച്ച് ചെറിയ ജോലികളൊക്കെ ചെയ്ത് അക്കൗണ്ടൻറ് ജനറലിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ ജോലി കിട്ടി. അതിൽ സ്ഥിരമായ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കുറേ കാലത്തിനു ശേഷം നദിയുടെ അങ്ങേക്കരയിൽ ഒരു കൃഷിക്കാരൻ താമസിക്കുന്നുണ്ടെന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ പേര് സയാദ് ധേഡ്ജി എന്നായിരുന്നു. അദ്ദേഹം വിഭജന പഠിപ്പിക്കുന്നുണ്ട്. 10 ദിവസത്തെ ശിബിരം നടത്തുന്നുണ്ട്. വിഭജനയുടെ ബീജം ഉള്ളിൽ കിടക്കുന്ന വ്യക്തി ആ പേര് വിഭജന എന്ന പേര് കേൾക്കുമ്പോൾ ഇരിക്കപ്പൊറുതിയില്ലാത്തവനാകും. അയാൾക്കുള്ളിൽ അതെനിക്ക് വേണ്ടി തന്നെയാണെന്ന് തോന്നും. ഇതെനിക്ക് ചെയ്യണമെന്ന് തോന്നും. അകത്തുനിന്നും മോഹമുണർന്നു, ധർമ്മത്തിനു വേണ്ടിയുള്ള മോഹമുണർന്നു. എനിക്കീ 10 ദിവസത്തെ ശിബിരത്തിൽ പോയേ തീരൂ, പക്ഷേ മേലധികാരി അവധി കൊടുക്കുകയില്ല എന്നുമറിയാം. എങ്കിലും ധൈര്യം സംഭരിച്ച് അവധി വേണമെന്ന് ആവശ്യപ്പെട്ടു. 10 ദിവസത്തെ അവധി. പറ്റില്ല, ഇപ്പോൾ ബജറ്റിൻ്റെ സമയമാണ്. അക്കൗണ്ടൻറ് ജനറലിൻ്റെ ഓഫീസിൽ ഇത്രമാത്രം ജോലി, അവധി കിട്ടില്ല. പോകാനുറച്ചപ്പോൾ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി. പിരിച്ചുവിടുന്നുവെങ്കിൽ അങ്ങനെ, എനിക്ക് പോയേ മതിയാകൂ. പോയി. 10 ദിവസത്തിൽ എത്രമാത്രം ലഭിച്ചു! അനേക ജന്മങ്ങളിൽ പുണ്യപാരമിയുള്ള വ്യക്തിക്ക് മുന്നേറുവാൻ എത്ര സമയം വേണം? 10 ദിവസത്തിൽ മാത്രം തിരിച്ചുവന്നു. ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന വിചാരത്തോടെയാണ് ഓഫീസിൽ പോയത്. ജോലിയില്ലെങ്കിലില്ല, ഇനി ഇപ്പോൾ എന്തു ചെയ്യാൻ? ഇത്ര വലിയ രത്നമാണ് എനിക്ക് കിട്ടിയത്. നോക്കി, അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തൊരു കവർ കിടക്കുന്നു. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള കത്തായിരിക്കുമതെന്ന് കരുതി കവർ പൊട്ടിച്ചു. പ്രൊമോഷൻ നൽകിക്കൊണ്ടുള്ള കത്തായിരുന്നു അതിൽ. ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന തസ്തികയിലേക്ക്. എന്നുവച്ച് ശിബിരത്തിൽ വരുന്നവർക്കെല്ലാം വീട്ടിൽ ചെല്ലുമ്പോൾ പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിക്കേണ്ട. ചിലർക്കൊക്കെ ലഭിച്ചെന്നു വരാം. എനിക്കിത് കിട്ടി, ഇന്നത് കിട്ടി എന്നൊക്കെ പലരും എഴുതിയിട്ടുമുണ്ട്. അവനവൻ്റെ പുണ്യപാരമിയനുസരിച്ച് ഓരോന്ന് നടന്നു എന്നു വരാം. ഈ മാർഗത്തിൽ ശ്രേഷ്ഠത നേടിയവരാണ്. തൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം നിറവേറ്റുകയാണ്. വളരെ നല്ലതുപോലെ ജോലി ചെയ്തുകൊണ്ട് മുന്നേറി. ഈ മാർഗം തന്നെ ഈ ലോകവും പരലോകവും നന്നാക്കുവാനുതകുന്നതാണ്. ലോകോത്തരമായ അവസ്ഥയിലെത്തിക്കും. ഓരോ കാൽവയ്പ്പും മംഗളമായി. എല്ലായിടത്തും നന്മ തന്നെ നന്മ. ഈ വ്യക്തി മുന്നേറി മുന്നേറി രാജ്യത്തെ പ്രഥമ അക്കൗണ്ടന്റ് ജനറലായിത്തീർന്നു. ബർമ്മ സ്വതന്ത്രമായി. സർക്കാർ മുഴുവൻ തസ്തികകളിലും ബർമ്മക്കാരെ മാത്രം നിയമിച്ചു. സ്വാഭാവികമാണ്, സർക്കാരിൻ്റെ ഉയർന്ന പദവിയിൽ ഉണ്ടായിരുന്നവരെല്ലാം ഇംഗ്ലീഷുകാരോ ഭാരതീയരോ ആയിരുന്നു. ഇപ്പോൾ ബർമ്മയുടെ ഭരണം വന്നപ്പോൾ അധികാരികളെല്ലാം ബർമ്മക്കാരായിരിക്കണം എന്നവർ ന്യായമായും ചിന്തിച്ചു. മറ്റുള്ള വിഭാഗങ്ങളിലെല്ലാം എളുപ്പത്തിൽ ലഭിച്ചു. അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഫീസിൽ എവിടെന്ന് ലഭിക്കാൻ? ബർമ്മക്കാർ പാവം അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ പിന്നോക്കമായിരുന്നു. കണക്കുകൂട്ടൽ അവർക്ക് രുചിക്കില്ലായിരുന്നു. ആ ഓഫീസിൽ ബർമ്മക്കാർ ചുരുക്കമായിരുന്നു. ഈ ചെറിയ ഉദ്യോഗസ്ഥനെ ഉപാഖ്യൻ സ്വതന്ത്രമായ ബർമ്മയുടെ ആദ്യത്തെ അക്കൗണ്ടന്റ് ജനറലാക്കി. ഈ വിഭാഗത്തിലെ തലവൻ. ബാക്കി പല ബർമ്മക്കാരിൽ ചിലർ ICS ആയിരുന്നു, ചിലർ BCS ആയിരുന്നു. അവർക്കാർക്കും വിഭാഗത്തിലെ അധ്യക്ഷ പദവി ലഭിച്ചിട്ടില്ല. ഇദ്ദേഹം മെട്രിക് വരെ മാത്രം പഠിച്ചവൻ. ധർമ്മം അതിൻ്റെ ജോലി ചെയ്യുന്നു. ആ സ്ഥാനത്ത് വന്നപ്പോൾ, ആ പൊസിഷനിലെത്തിയപ്പോൾ എത്ര വലിയ ജോലിയാണ് ചെയ്തു കാണിച്ചത്. അക്കൗണ്ടന്റ് ജനറലായ ഉടൻ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെല്ലുന്നു. ഇത്രയും വലിയ ഓഫീസ് തന്നിട്ടുണ്ടല്ലോ, അതിലെ ഒരു മുറി ഓഫീസ് കാര്യത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കും. മറ്റൊരു കാര്യം എന്താണ്? ആ മുറിയിൽ തൻ്റെ ഓഫീസിലെ ജോലിക്കാരെ 10 ദിവസം വീതമുള്ള ശിബിരം നടത്തി വിവശന പഠിപ്പിക്കും. മറ്റേതെങ്കിലും പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞേനെ. ഈ പ്രധാനമന്ത്രി വളരെ ധാർമ്മികനായ വ്യക്തിയായിരുന്നു. ഉപാഖ്യൻ നല്ല കാര്യമല്ലേ, തീർച്ചയായും ചെയ്യാം. എന്നിട്ട് ആ അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഫീസിൽ ആ ചെറിയ മുറിയിൽ 10 ദിവസത്തെ ശിബിരം ആരംഭിച്ചു. 5ഉം 10ഉം ആയി ഓഫീസിലെ ആളുകൾ ശിബിരത്തിൽ പങ്കുചേർന്നു. 4-5 വർഷം കൊണ്ട് ഓഫീസിൻ്റെ രൂപം തന്നെ മാറി. അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഫീസിൽ വളരെയധികം അഴിമതിക്കാരായിരുന്നു. സർക്കാരിൽ നിന്നും എത്ര തന്നെ ന്യായമായ തുകയാണ് ലഭിക്കേണ്ടതെങ്കിലും ബില്ല് AG ഓഫീസിലെത്തും. AG ഓഫീസുകാർ അവർക്കുള്ള വിഹിതം 1% ലഭിക്കാതെ ബില്ല് പാസാക്കുകയില്ല. 1%, 2% അങ്ങനെ അവർക്ക് കിട്ടണം. എല്ലാവരും കണക്കിൽ വളരെ കൃത്യമായതുകൊണ്ട് അക്കൗണ്ടന്റ് ജനറൽ മുതൽ പ്യൂൺ വരെ വീതിച്ചെടുക്കും. ഇപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ഉപാഖ്യനാണ്. ഇങ്ങനെയുള്ള ധാർമ്മികൻ ഇതെല്ലാം എങ്ങനെ നടക്കുവാൻ അനുവദിക്കും? വലിയ കഠോര അനുശാസനം, സ്ട്രിക്ട് ഡിസിപ്ലിൻ. ആരുടെയെങ്കിലും അടുത്ത് ഒരപേക്ഷയെത്തിയാൽ 48 മണിക്കൂറിനകം അതിന് തീർപ്പ് കൽപ്പിക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, വിഷമമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ തീരുമാനമെടുക്കാം. എൻ്റെ അടുത്ത് കൊണ്ടുവരാതിരിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കാതിരിക്കുകയോ ചെയ്താൽ അതിൽ ദുർവിചാരമുണ്ട്, എടുത്തു വെളിയിൽ കളയും. ചില ആളുകളുടെ പേരിൽ അച്ചടക്കലംഘനത്തിനുള്ള നടപടിയെടുത്തു. വടിത്തുമ്പിൽ ആരും നന്നായിട്ടില്ല. പുരോഗമനം പിന്നെ എങ്ങനെ സാധിച്ചു? ഈ ധർമ്മഗംഗയിൽ മുങ്ങിത്തുടങ്ങി. പുരോഗമനം. ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങി. അക്കൗണ്ടന്റ് ജനറലിൻ്റെ ഓഫീസ് ചർച്ചയുടെ വിഷയമായി. അഴിമതിയുടെ കൂടാരം. ഇപ്പോൾ അവിടെ അഴിമതി കാണാനേയില്ല. എന്തുപറ്റി? പ്രധാനമന്ത്രി കേട്ടു. വളരെ സന്തോഷമായി. പ്രധാനമന്ത്രി നല്ലയാളായിരുന്നു, സത്യസന്ധൻ. രാജ്യത്തെ ഭരണം നന്നാകണമെന്നാഗ്രഹിച്ചിരുന്നു. ഏത് നാട്ടിൽ നല്ല ഭരണമുണ്ടോ അവിടുത്തെ ജനങ്ങൾ നന്നായി വരും. നാട്ടിൽ ഭരണം നന്നാവണം. ഉപാഖ്യനെ വിളിച്ചു പറയുന്നു, ഇന്ന വിഭാഗത്തിലും ഇതിലുമധികം അഴിമതിയുണ്ട്, അവിടെയും കൂടെ ഒന്ന് നന്നാക്കണം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്നെ ആ വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റാമല്ലോ. അവിടെ സംരക്ഷിക്കാം. പറ്റില്ല, അങ്ങോട്ട് സ്ഥലം മാറ്റിയാൽ ഈ വിഭാഗം വീണ്ടും അഴിമതിയിൽ മുങ്ങും. ഇതും നോക്കണം, അതും കൂടി നോക്കണം. അങ്ങനെ ഒരേ സമയം ഈ വ്യക്തി 4 വിഭാഗങ്ങളുടെ തലവനായിരുന്നു. ഓരോ വിഭാഗത്തിൻ്റെയും തലപ്പത്തിരുന്നുകൊണ്ട് ആ വിഭാഗത്തിലെ എല്ലാവരും അഴിമതിക്കാരായിരിക്കെ അവരുടെ അഴിമതി നീക്കി ജോലി ചെയ്യിക്കുക, അഴിമതി നിർമാർജനം ചെയ്യുക. എത്ര ദുഷ്കരമാണ്! അതനുഭവിച്ചവർക്കേ അറിയുവാൻ കഴിയൂ. 4 വിഭാഗങ്ങളിൽ ജോലി ചെയ്യുകയാണ്. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്ന് വച്ചാൽ, വിഭജന കൊണ്ട് ജോലി ചെയ്യുന്നതിനുള്ള ശക്തി എന്തുമാത്രം വർദ്ധിക്കുമെന്ന് പറയാനാണ്. എന്തുമാത്രം വർദ്ധിക്കുന്നു! അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധമായ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത്, അദ്ദേഹം ഏത് വിഭാഗത്തിൽ ചെന്നാലും എത്ര തന്നെ ഫയലുകൾ മേശപ്പുറത്തുണ്ടായിരുന്നാലും 2 മണിക്കൂർ ജോലി ചെയ്താലും 4 മണിക്കൂർ ജോലി ചെയ്താലും മറ്റു വിഭാഗങ്ങളിലും പോകേണ്ടതാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു ഫയല് പോലും ബാക്കിയുണ്ടായിരിക്കുകയില്ല. 2 മണിക്കൂർ ജോലി ചെയ്താലും ശരി, 4 മണിക്കൂർ ജോലി ചെയ്താലും ശരി, എല്ലാ ഫയലുകളെക്കുറിച്ചും തീർപ്പ് കൊടുത്തു കഴിഞ്ഞു. എന്തുകൊണ്ടാണിങ്ങനെ ശക്തി വർദ്ധിക്കുന്നത്? ചിത്തം ഇത്രമാത്രം നിർമ്മലം, മനസ്സിത്രമാത്രം ശാന്തം, ഇത്ര സമത, ഇത്ര സന്തുലനം. പ്രോബ്ലം പ്രോബ്ലമല്ല, ഒരു സമസ്യയും സമസ്യയല്ല, എല്ലാ സമസ്യകൾക്കും സമാധാനം. അതും ഇത്ര വേഗത്തിൽ. വളരെ ത്വരിതമായ തീരുമാനവും വളരെ യുക്തമായ തീരുമാനവുമായിരിക്കും. ജോലി ചെയ്യുന്നതിനുള്ള ശക്തിയുടെ വളർച്ചയാണ്. വളരെ നല്ല പരിണാമം. കാര്യക്ഷമതയും സത്യസന്ധതയും വർദ്ധിപ്പിച്ചു. ആളുകളെ തയ്യാറാക്കി. രാജ്യത്തിൻ്റെ ഭരണത്തിൽ വലിയ സേവനം ചെയ്തു. സർക്കാരിൻ്റെ നിയമമനുസരിച്ച് 55 വയസ്സിൽ റിട്ടയർ ചെയ്യണം. പക്ഷേ സർക്കാർ പറയുന്നു, നിങ്ങൾ പിരിഞ്ഞു പോകണ്ട, നിങ്ങൾ ജോലി ചെയ്തേ മതിയാകൂ. നിങ്ങളെപ്പോലുള്ള വ്യക്തിയെ എവിടുന്ന് കിട്ടും? 1 വർഷം കൂടി ജോലി നീട്ടി. വീണ്ടും ഒരു വർഷം. 3 വർഷത്തെ എക്സ്റ്റൻഷന് ശേഷം ഗവൺമെൻറ് റൂൾസ് അനുസരിച്ച് 3 വർഷത്തിൽ കൂടുതൽ എക്സ്റ്റൻഷൻ പാടില്ല. സർക്കാർ നിയമം മാറ്റി. ഈ നിയമം എല്ലാവർക്കും ബാധകമായിരിക്കും, ഉപാഖ്യന് ബാധകമായിരിക്കേയില്ല. ഇദ്ദേഹം ജോലി ചെയ്തേ മതിയാകൂ. 4 വർഷം, 5 വർഷം, 7 വർഷം, 10 വർഷം, 12 വർഷം. 67-ാമത്തെ വയസ്സിൽ വൃദ്ധനായാലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജോലിയിലുള്ള കൊതികൊണ്ടല്ല, ഗൃഹസ്ഥനാണ്, ജോലി വേണം, ജോലി ചെയ്യില്ല എന്നല്ല. എന്നാൽ ഒരു സന്തോഷമുണ്ട്, എൻ്റെ ഈ ജോലി കൊണ്ട് എത്രയോ പേർക്ക് നന്മ വരുന്നുണ്ട് എന്ന്. കൂടെ കൂടെ ആളുകൾ ചോദിക്കാറുണ്ട്, ഈ സാധന ചെയ്യുന്നതുകൊണ്ട് അനാസക്തനായിത്തീരുകയില്ലേ? ആസക്തി തന്നെ ഇല്ലാതായാൽ പിന്നെ നമ്മൾ ജോലി എങ്ങനെ ചെയ്യും? ആസക്തിയുള്ളതുകൊണ്ടല്ലേ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത്? വളരെ രാഗമുണരുമ്പോഴല്ലേ ജോലി ചെയ്യുന്നത്? അങ്ങ് പറയുന്നു, രാഗമകറ്റണം, ആസക്തി അകറ്റണം. അപ്പോൾ നിഷ്കർമ്മിയായിത്തീരുകയില്ലേ? തൻ്റെ കുടുംബം എങ്ങനെ പോറ്റും? തൻ്റെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ നിറവേറ്റും? കാരണം അനാസക്തമായി ജോലി ചെയ്യുവാൻ ഒരിക്കലും പഠിച്ചിട്ടില്ല. അനാസക്തനായി ജോലി ചെയ്യുവാൻ കഴിയും എന്നറിഞ്ഞിട്ടേയില്ല. ഇതിലൂടെ കടന്നുപോയാലല്ലേ അറിയുവാൻ സാധിക്കൂ? ആസക്തനായി ജോലി ചെയ്യുന്നതിനേക്കാളും എത്രയോ ഇരട്ടി അനാസക്തനായി ജോലി ചെയ്യുവാൻ സാധിക്കും. കാര്യം മാറി മാറി വരും. ആസക്തനായി ജോലി ചെയ്യുമ്പോൾ അഹംഭാവമായിരിക്കും പ്രമുഖമായിട്ടുള്ളത്. എനിക്കുവേണ്ടി ആത്മകേന്ദ്രീകൃതമായ ജീവിതമായിരിക്കും. ഉള്ളിൽ വലിയ പിരിമുറുക്കവും. ഈ പിരിമുറുക്കത്തോടുകൂടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഈ വേദനയോടുകൂടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതേ ജോലി, ഇപ്പോൾ ആത്മഭാവമേയില്ല. എനിക്ക് നന്മയാണല്ലോ, മറ്റുള്ളവർക്കും എത്ര നന്മയാണുണ്ടാകുന്നത്. ഈ ഭാവം വരുന്നതോടെ സ്വകേന്ദ്രീകൃതമെന്ന ഭാവം നശിക്കുന്നു. ഇപ്പോൾ മാനസിക പിരിമുറുക്കമേയില്ല. വളരെ സുഖശാന്തിയോടുകൂടിയാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുവാനുള്ള ശക്തി വളരെ വർദ്ധിക്കുന്നു. ഈ കാര്യം കേവലം ഉപാഖ്യൻ്റെ മാത്രമാണ് ഉണ്ടായതെങ്കിൽ ഇതൊരു ചമത്കാരമാണെന്ന് വിശ്വസിച്ചേനെ. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം കൊണ്ടും ജോലി ചെയ്യുന്നതിലുള്ള കഴിവ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞു. അനേകം സാധകരുടെ കാര്യവും കേട്ടു. എഴുത്തുകൾ വരുന്നു. കാണുമ്പോൾ പറയുന്നു, വിവശന കിട്ടിയതോടെ ജോലി ചെയ്യുവാനുള്ള കഴിവ് വളരെ വർദ്ധിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി കൂടുതൽ വ്യാപിപ്പിച്ചു. ഈ പ്രകാരത്തിലുള്ള സഫലത ലഭിച്ചു. ലൗകിക യാത്രയിലും ലാഭം, പരലൗകിക യാത്രയിലും ലാഭം. ലോകോത്തരമായ അവസ്ഥ വരെ എത്തിക്കുന്ന മാർഗം. ധർമ്മമോരോ കാൽവെപ്പിലും മംഗളം ചെയ്യുന്നതാണ്, നന്മ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട. വർഷം മുഴുവനും ദൃഢനിശ്ചയം ചെയ്യണം. ദിവസവും കാലത്തും വൈകിട്ടും എന്തു തന്നെ സംഭവിച്ചാലും ഓരോ മണിക്കൂർ ഇരിക്കും. ഒന്നും നഷ്ടപ്പെടില്ല, ലാഭമേ ഉണ്ടാകൂ. വർഷം മുഴുവനും ഈ അധിഷ്ഠാനം പൂർണ്ണമാകുമ്പോൾ അതിനുശേഷം ഏതെങ്കിലും ദിവസം ഇരിക്കാൻ കഴിയാതെ വന്നാൽ, ദിവസവും കുളിക്കുന്നയാൾ ഒരു ദിവസം കുളിച്ചില്ലെങ്കിൽ തോന്നുന്നത് പോലെ വിഷമം തോന്നും. ഇന്ന് കുളിച്ചില്ലല്ലോ എന്ന വിഷമം. ദിവസവും ആഹാരം കഴിക്കുന്നയാൾ 2 പ്രാവശ്യം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ എന്ന പോലെ പ്രയാസം തോന്നും. അതേപോലെ ദിവസവും സാധന ചെയ്യുന്നയാൾ സാധന ചെയ്തില്ലെങ്കിലും വിഷമവുമാകും. പിന്നീടത് സ്വഭാവമാകും, ജീവിതത്തിൻ്റെ ഒരു അംഗമായിത്തീരും, ജീവിതചര്യയുടെ അഭിന്ന അംഗമായിത്തീരും. യാതൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ഈ 1 വർഷം മനസ്സിനെ ബലമുള്ളതാക്കി ജോലി ചെയ്യണം. കാലത്തും വൈകിട്ടും 1 മണിക്കൂർ. കൂടാതെ രാത്രി ഉറങ്ങുവാൻ വേണ്ടി കിടക്കയിൽ കിടക്കുമ്പോൾ കണ്ണടച്ച് കിടന്നുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും സംവേദനയുണ്ടാകുന്നു എങ്കിൽ അനിത്യമാണ് എന്നറിയുക. ശിരസ് മുതൽ കാലുവരെ കാല് മുതൽ ശിരസ് വരെ വേണമെന്നില്ല. കാരണം ഉറങ്ങുവാൻ കിടക്കുകയാണ്, ഉറക്കം വരികയാണ്, വരേണ്ടതാണ്. 5 മിനിറ്റ് നോക്കി മതി. അനിച്ഛ, അനിച്ഛ, അനിച്ഛ. ഉറക്കം വന്നു, ഉറങ്ങി. നല്ല കാര്യം. കാലത്തെ ഉണർന്നു. ഉണർന്ന ഉടനെ ആദ്യ ജോലി, ശരീരത്തിൽ സംവേദന എവിടെയെല്ലാമാണ്? ഈ വിധം സംവേദനകളെ നോക്കി നോക്കി ഉറങ്ങുകയും സംവേദനകളെ നോക്കി നോക്കി ഉണരുകയും ചെയ്താൽ മംഗളമായിരിക്കും, വളരെ പ്രയോജനമുണ്ടാകും. ഉറങ്ങുന്നതിനു മുൻപ് നമ്മൾ സംവേദനകളെ അറിയുന്ന ജോലി ചെയ്തു. ഉറങ്ങിയതാരാണ്? ചേതനചിത്തമാണ് ഉറങ്ങിയത്. അപ്പോൾ അചേതനചിത്തത്തിനെ ഈ ജോലി ഏൽപ്പിച്ചു. അതുറക്കത്തിലും ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അനിച്ഛ, അനിച്ഛ. റിയാക്ട് ചെയ്യരുത്, പ്രതിക്രിയ ചെയ്യരുത്. നോക്കിയാൽ മാത്രം മതി. വളരെ വലിയ ജോലിയാണ് തീർക്കുന്നത്. ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ്, ഉണർന്ന ഉടനെ 5 മിനിറ്റ്. ഇതും അത്യാവശ്യമാണ്. ഇനിയൊരു കാര്യം അത്യാവശ്യമല്ല. എവിടെയെല്ലാം സാധിക്കുമോ, ഏതെങ്കിലും പട്ടണത്തിൽ, ഗ്രാമത്തിൽ, ഒരു സ്ഥലത്ത് ഒന്നിലധികം വികസന സാധകർ വസിക്കുന്നുണ്ട് എങ്കിൽ ഒരുമിച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എവിടെയെങ്കിലും ഒരു സ്ഥാനം നിശ്ചയിച്ച് അവിടെ ഒരുമിച്ചിരുന്ന് 1 മണിക്കൂർ വികസനം ചെയ്യണം. ഈ സാമൂഹിക കൂട്ടായ സാധന വളരെ ലാഭം തരും. സാധിക്കുമെങ്കിൽ ഇത് ചെയ്യുക. ആരും കൂട്ടിനില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഉണ്ടെങ്കിൽ ഇതിൻ്റെ പ്രയോജനമെടുക്കണം. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു കൊടുങ്കാറ്റുണ്ടായതുകൊണ്ട് മനസ്സിൻ്റെ സമത നഷ്ടപ്പെട്ടു. അപ്പോൾ വികസന പോട്ടെ, ആനാപാന പോലും ചെയ്യുവാൻ സാധിക്കുന്നില്ല. മനസ്സൊട്ടും ഏകാഗ്രമാകുന്നില്ല. 10-15 സഹോദരീ സഹോദരന്മാരോടുകൂടി ഇരുന്ന് 1 മണിക്കൂർ ധ്യാനം ചെയ്യൂ. അറിയാൻ പാടില്ല അവരിൽ ആരുടെ സാധനയാണ് തീവ്രമായിട്ടുള്ളത് എന്ന്. സാധന തീവ്രമാകുമ്പോൾ ഉള്ളിൽ മാത്രമല്ല തരംഗങ്ങൾ ഉണരുന്നത്, വെളിയിലും വ്യാപിക്കും. വാതാവരണം, ചുറ്റുപാടും ആകമാനം ധർമ്മത്തിൻ്റെ തരംഗങ്ങൾ. അതിൻ്റെ ഗുണം ലഭിക്കും. നമ്മുടെ ബാറ്ററിയും ചാർജായി. പിന്നീട് ആഴ്ച മുഴുവനും നല്ലതുപോലെ ജോലിയായി. തളർച്ച തോന്നി, വീണ്ടും കൂട്ടുകാരുടെ കൂടെ ഇരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കൂട്ട സാമൂഹിക ഒരുമിച്ചുള്ള സാധന വളരെ മംഗളദായിയാണ്. സാധ്യമാകുന്നിടത്തെല്ലാം ചെയ്യാവുന്നതാണ്. സാധകരുണ്ടായിട്ടും സാധനയില്ലാതിരിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ആരെങ്കിലും മുൻകൈയെടുത്ത് പ്രയത്നിച്ച് സാധന ആരംഭിക്കണം. ഇതിനുശേഷം വീണ്ടും നിർബന്ധമായിട്ടുള്ളത് വർഷത്തിലൊരിക്കൽ 10 ദിവസം. 10 ദിവസം തൻ്റെ ഉള്ളിലെ ധർമ്മഗംഗയിൽ മുങ്ങണം. യഥാർത്ഥത്തിൽ ധർമ്മത്തിൽ പരിവക്തത നേടണമെന്നുള്ളവർ, ഈ മാർഗത്തിലൂടെ മുന്നേറണമെന്നുള്ളവർക്ക് ഇതത്യാവശ്യമാണ്. ആളുകൾ അവധി ചിലവഴിക്കുവാൻ വർഷത്തിലൊരിക്കൽ പർവ്വതങ്ങളിലും സമുദ്രതീരങ്ങളിലും പോകുന്നു. നമുക്ക് നമ്മുടെ പർവ്വതമുള്ളിലാണ്, സമുദ്രവുമുള്ളിൽ തന്നെ. 10 ദിവസം മുങ്ങിപ്പൊങ്ങിയാൽ എത്രമാത്രം ഉണർവ് ലഭിക്കും! വളരെ ഉന്മേഷം. വർഷം മുഴുവനും എന്തു തന്നെ കഷ്ടപ്പാടുകളുണ്ടായാലും അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി കിട്ടി. ഇത് വളരെ ആവശ്യമാണ്. ഇതുപോലെ ഏതെങ്കിലും ശിബിരത്തിൽ വന്ന്, സാധനാസ്ഥലത്ത് വന്നാൽ നല്ല കാര്യം. ഈ ചുറ്റുപാടിൻ്റെ വായുമണ്ഡലത്തിൽ ധർമ്മതരംഗങ്ങളുടെ ഗുണം ലഭിക്കും. വരുവാൻ സാധിച്ചില്ലെങ്കിൽ സാരമില്ല. ധർമ്മം നമ്മളെ സ്വാധീനരാക്കാനാണ് പഠിപ്പിക്കുന്നത്. തൻ്റെ സ്വയം ശിബിരം, അതായത് സെൽഫ് കോഴ്സ് നടത്താം. ഒരു മുറി, ഒരു സ്ഥാനം ഏകാന്തമായി ലഭിച്ചാൽ മതി. സ്വയം വെളിയിലെ ലോകത്തിൽ നിന്നും മുഴുവനായും അകന്നു നിൽക്കുക. ആഹാരത്തിൻ്റെ ഏർപ്പാട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അറിവുള്ളതാണ്. 3 രത്നങ്ങളുടെ ശരണമെടുക്കാം. 8 ശീലം പാലിക്കണം. ധർമ്മത്തിന് സ്വയം സമർപ്പിക്കണം. 3-3.5 ദിവസം ആനാപാന, അതിനുശേഷം വിപസ്സന. വിധി പൂർണ്ണമായും ഇതുതന്നെ. ഇതുതന്നെ നിയമം. ഇതുതന്നെ അച്ചടക്ക നിയമം. ഇതേ സമയനിഷ്ഠ. തൻ്റെ സ്വയം ശിബിരം നടത്താം. സ്വയം ശിബിരം ആരംഭിക്കുന്നതിന് മുൻപ് തൻ്റെ മാർഗദർശകന് അറിവ് നൽകിയാൽ, ഇന്ന ദിവസം മുതൽ ഇന്ന സ്ഥലത്ത് ഞാൻ സ്വയം ശിബിരം നടത്തുകയാണ് എങ്കിൽ നല്ലതാണ്. മാർഗദർശകൻ എന്തു ചെയ്യും? അദ്ദേഹം മംഗളമൈത്രി അയക്കും. ബാക്കി ജോലി സ്വയം തന്നെ ചെയ്യണം. എന്നാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അറിവ് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ മനസ്സിൽ വിഷമമുണ്ടാകേണ്ടതില്ല. അയ്യോ, ഞാൻ എൻ്റെ മാർഗദർശകന് അറിയിപ്പ് നൽകിയില്ലല്ലോ, എൻ്റെ ശിബിരം എങ്ങനെ സഫലമാകും? പരിഭ്രമിക്കേണ്ട, തീർച്ചയായും സഫലമാകും. മംഗളമൈത്രി കിട്ടുക തന്നെ ചെയ്യും. ഇതിൽ ആശ്ചര്യകരമായി ഒന്നുമില്ല. ധർമ്മം പൂർണ്ണമായും പ്രകൃതിയുടെ നിയമം, വിശ്വവിധാനമനുസരിച്ച് തന്നെ നടക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തി തൻ്റെയുള്ളിൽ ഏതെങ്കിലും വികാരമുണർത്തിയാൽ, ക്രോധമുണർത്തിയാലും കാമമുണർത്തിയാലും ഭയമുണർത്തിയാലും, എല്ലാ വികാരങ്ങൾക്കും അതിൻ്റേതായ തരംഗങ്ങളുണ്ട്. എല്ലാ ശബ്ദങ്ങൾക്കും അതിൻ്റേതായ തരംഗങ്ങളുണ്ട്. സമ്പൂർണ്ണ വിശ്വത്തിൽ ഇതുപോലെയുള്ള തരംഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ കൂടെ ഇത് സമരസമായിത്തീരും, ട്യൂണപ്പായിത്തീരും. വെളിയിൽ ഇതുപോലെയുള്ള തരംഗങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ കൂടെ ട്യൂണപ്പായി നമ്മുടെ തരംഗങ്ങളെ കൂടുതൽ ശക്തമാക്കും. ക്രോധമുണർത്തുമ്പോൾ വെളിയിലെ തരംഗങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായ ക്രോധമാകും. അതേപോലെ സാധന ചെയ്യുവാനിരിക്കുമ്പോൾ ഏതാനും ക്ഷണങ്ങൾ മാത്രമായിരിക്കും ഇതുപോലെ കിട്ടുന്നത്. വീതരാഗത്തിൻ്റെ, വീതദ്വേഷത്തിൻ്റെ, വീതവിമൂഢതയുടെ തരംഗങ്ങൾ നമ്മളത് ഉണർത്തിയപ്പോൾ വിശ്വമെങ്ങും ഇതിനു മുമ്പുണ്ടായ മഹാപുരുഷന്മാർ, ഇന്നുള്ള മഹാപുരുഷന്മാർ അവരുടെ വീതരാഗത്തിൻ്റെ തരംഗങ്ങളുമായി സ്വയം സമരസമായിത്തീരും. അങ്ങനെ ബലം ലഭിച്ചു തുടങ്ങും, മംഗളമൈത്രി കിട്ടിത്തുടങ്ങും. ഇതല്ലാതെ മറ്റെന്താണ് മംഗളമൈത്രി? ഒരു സംഭവം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതകാലത്തേതാണ്. ജീവിതകാലത്ത് വളരെയധികം വിരോധികളുണ്ടായിരുന്നു. എല്ലാ മഹാപുരുഷന്മാർക്കുള്ളതുപോലെ കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ വലിയ വിരോധികളായിരുന്നു. ഒരു പഴയ ശിഷ്യൻ വിരോധിയായി ഇദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു ശിഷ്യൻ ചെന്ന് പ്രവാചകനോട് പറഞ്ഞു, അയാൾ പാപം അറിയുന്നില്ല, വിവരമില്ലാതെ അമംഗളം ചെയ്യുകയാണ്, അങ്ങയെ നിന്ദിക്കുന്നു, അങ്ങേക്കെതിരായി ധർമ്മത്തിനെതിരായി പ്രസംഗിക്കുന്നു, അങ്ങ് എൻ്റെ കൂടെ വരണം, അങ്ങ് എൻ്റെ കൂടെ വന്നാൽ മനസ്സിലാക്കിപ്പിച്ചാൽ ഈ തെറ്റ് ചെയ്യൽ അവസാനിപ്പിക്കാം. സത്പുരുഷനായിരുന്നു, ശരി പോകാം, പറഞ്ഞു മനസ്സിലാക്കാം, നമുക്കെന്ത് നഷ്ടം. പോയി. രണ്ടുപേരും അയാളുടെ അടുത്ത് ചെന്നു. പ്രവാചകൻ എന്തെങ്കിലും പറയുന്നതിനു മുൻപേ കൂടെയിരുന്നയാൾ വക്കാലത്ത് തുടങ്ങി, പറഞ്ഞു മനസ്സിലാക്കുവാൻ തുടങ്ങി. പറഞ്ഞു പറഞ്ഞു വഴക്കായി, വലിയ വഴക്കായി, വാക്കേറ്റമായി, കയ്യേറ്റമായി. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ഇയാൾക്ക് തോന്നി, ഈ ഗുരു വിചിത്രമാണല്ലോ, വഴക്കും അടിപിടിയും തുടങ്ങിയപ്പോൾ സ്ഥലം വിട്ടു. അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് പോയി. നിനക്കറിയാൻ പാടില്ല, പക്ഷേ എനിക്കറിയാം. നിങ്ങളവിടെ അനാവശ്യം പറയുവാൻ തുടങ്ങി. ക്രോധമുണർത്തിയ ഉടനെ അവിടെ നിന്നും സകല ദേവതകളും അകന്നുപോയി. പിന്നെ ഞാൻ എന്തു ചെയ്യും? ഞാനും പോയി. വഴക്കും വക്കാണവും ഉണ്ടാകുന്നിടത്ത് ദേവതകൾ എങ്ങനെ വസിക്കും? അവർക്കവരുടേതായ തരംഗങ്ങൾ ലഭിക്കുന്നിടത്തല്ലേ വസിക്കുവാനൊക്കൂ? വഴക്കും വക്കാണവുമുള്ള തരംഗങ്ങളിൽ ചെകുത്താനല്ലേ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ? ദുർദേവനല്ലേ വസിക്കൂ? സമ്യക്ദേവൻ എങ്ങനെ വസിക്കും? നമ്മൾ ജനിപ്പിക്കുന്ന തരംഗങ്ങളുമായല്ലേ നമ്മൾ സമരസമാകൂ? നമ്മുടെ റേഡിയോയുടെ സൂചി നമ്മൾ ഏത് മീറ്റർ ബാൻഡിലാണോ വച്ചത്, ആ മീറ്റർ ബാൻഡിൻ്റെ തരംഗങ്ങളുമായി സമരസമാകും. 1,000 മൈലുകൾക്കപ്പുറത്തു നിന്നും ബ്രോഡ്കാസ്റ്റ് ചെയ്താലും പ്രകൃതിയുടെ നിയമമാണ്, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട. അറിയിപ്പ് നൽകിയില്ല എങ്കിലും മംഗളമൈത്രി കിട്ടും, ധർമ്മത്തിൻ്റെ ബലം കിട്ടും, സ്വാധീനമാകുവാൻ പഠിക്കും. ഇങ്ങനെ 10 ദിവസത്തെ സെൽഫ് കോഴ്സ്, സ്വയം ശിബിരം നടത്തുക. ദിവസവും രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം, ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും 5 മിനിറ്റ് വീതം, പറ്റുമെങ്കിൽ ആഴ്ചയിലൊരു സമൂഹ സാധന, പിന്നെ വർഷത്തിലൊരിക്കൽ 10 ദിവസത്തെ ശിബിരം. ഇത്രയും അനിവാര്യമാണ്. ഇതേറ്റവും കുറഞ്ഞതാണ്. ആർക്കെങ്കിലും ഇതിലും കൂടുതൽ സമയമുണ്ടെങ്കിൽ യാതൊരു തടസ്സവുമില്ല. ഇതിലും കൂടുതൽ സമയം തൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ, ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ, അതാണ് ധ്യാനം, അതാണപ്പോൾ വിവശന, പൂർണ്ണ ശ്രദ്ധ ആ ജോലിയിൽ. ജോലി കഴിഞ്ഞാൽ 10 നിമിഷത്തേക്കെങ്കിലത്രയും, മറ്റു ജോലികളൊന്നുമില്ല, കണ്ണു തുറന്നാണിരിക്കുന്നത. മനസ്സിനകത്ത് അനിച്ഛ അനിച്ഛ അനിച്ഛ. ഒരോഫീസിൽ ഒരു കാര്യത്തിനായി പോയതാണ്, 10 മിനിറ്റ് വെളിയിൽ കാത്തു നിൽക്കേണ്ടി വന്നു, കണ്ണു തുറന്നിരിക്കും, മനസ്സകത്തും അനിച്ഛ അനിച്ഛ അനിച്ഛ. മംഗളമായില്ലേ? ഇതറിയില്ലെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? കണ്ടോ, എന്നെ വെളിയിലിരുത്തി, 1 മണിക്കൂർ സമയം നശിപ്പിച്ചു. വലിയ അഹങ്കാരിയാണ്. അയാളോട് ക്രോധം തന്നെ ക്രോധം, ദ്വേഷം തന്നെ ദ്വേഷം. നീ ക്രോധത്തിൻ്റെ ബീജം വിതയ്ക്കുകയാണ്. ഇപ്പോൾ ഇരുട്ട് സൃഷ്ടിക്കുന്നു, നാളത്തേക്കും ഇരുട്ട് തന്നെ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ദുഃഖം ജനിപ്പിച്ചു, നാളത്തേക്കും ദുഃഖം തന്നെ. വിപസന സാധകൻ, ശരിയായ വിപസന സാധകൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. 1 മണിക്കൂർ കാത്തു നിൽക്കണമെങ്കിൽ നിൽക്കും. അത്രയും സമയം ഉപയോഗിക്കാമല്ലോ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, മംഗളമുണ്ടാകട്ടെ. വിതയ്ക്കുന്ന ബീജം പ്രകാശത്തിൻ്റേത്, ഇപ്പോഴും പ്രകാശം, ഭാവിയിലേക്കും പ്രകാശം. സ്വന്തം സുഖശാന്തിയുടെ ബീജം, ഇപ്പോഴും സുഖം, നാളെയും സുഖം. ഇതുപോലെ സമയം ഉപയോഗിക്കണം. മനുഷ്യജീവിതം വളരെ വിലവെടുപ്പുള്ളതാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവേദന നോക്കേണ്ടതില്ല. ധ്യാനം മുഴുവനും ജോലിയിലായിരിക്കും. ആ ജോലി നല്ലതുപോലെ സഫലമാകണം. ജോലി കഴിഞ്ഞാലുടനെ എത്ര സമയം കിട്ടിയാലും കണ്ണു തുറന്ന് തുറന്നു തന്നെ കണ്ണടച്ച് ധ്യാനം വീട്ടിൽ ഗുരുവിൻ്റെ കൂടെ മതി. മറ്റാളുകൾ ഇരിക്കുന്നിടത്ത് അപരിചിതരുടെ ഇടയിൽ കണ്ണടച്ചിരുന്നാൽ ധ്യാനത്തിൻ്റെ പ്രദർശനമാകും, ധ്യാനമാകില്ല. ധർമ്മത്തിൻ്റെ പ്രദർശനം എവിടെയുണ്ടോ അവിടെ ധർമ്മം നശിച്ചു. ധ്യാനിക്കുകയാണ് എന്ന് ആളുകൾ അറിയേണ്ട കാര്യമില്ല. സംവേദന അറിയണം. കണ്ണു തുറന്നു തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അനിത്യമാണ് എന്ന് മനസ്സിലാക്കണം. സമതയിലിരിക്കണം. ആളുകളെ എന്ത് കാണിക്കുവാൻ? ഒരു വ്യക്തി ഏതെങ്കിലും അടയാളം ധരിക്കുന്നു, വലിയ ധാർമ്മികനാണെന്ന് കാണിക്കുന്ന അടയാളം ധരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം ഇയാളിൽ എന്തോ കുറവുണ്ട് എന്ന്. അതുകൊണ്ടാണ് പ്രദർശിപ്പിക്കുന്നത്, ഞാൻ വലിയ ധാർമ്മികനാണ്. യഥാർത്ഥത്തിൽ ധാർമ്മികനായ ആൾ എന്ത് പ്രദർശിപ്പിക്കാൻ? അയാളുടെ ജീവിതം പറയും ധാർമ്മികനാണ് എന്ന്, അയാളുടെ ആചരണം പറയും ധാർമ്മികനാണെന്ന്. അതുകൊണ്ട് ബുദ്ധിപൂർവം എങ്ങും പ്രദർശനമാകരുത്. ധർമ്മം ജീവിതത്തിൽ പകർത്തണം. ഇത് ശ്രദ്ധിക്കണം. സമയത്തിൻ്റെ നല്ല സദുപയോഗം ചെയ്യണം. 10 ദിവസത്തെ ശിബിരം കഴിഞ്ഞ് വീണ്ടും 1-3 ദിവസം കൂടി അവധി കിട്ടി. ആഴ്ച അവസാനം 2 ദിവസം അവധി കിട്ടി. 1 ദിവസത്തെ അവധി കിട്ടി. 1 ദിവസത്തെ മുടക്കം കിട്ടി. 1 ദിവസത്തെ സ്വയം ശിബിരം നടത്തുക. ചെറിയ സ്വയം ശിബിരത്തിൽ 3-1 ആനാപാന, 3-2 വിപസന. എന്നാൽ കാലത്തും വൈകുന്നേരവുമുള്ള ധ്യാനത്തിൽ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അത് വിപസനയിൽ തന്നെ ചെലവഴിക്കണം. എന്നാൽ ചിലപ്പോൾ മനസ്സധികം ചഞ്ചലമാണ്, വലിയ ആലസ്യമാണ്, വലിയ പ്രമാദിയാണ്, ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലപ്പോൾ ആനാപാന ചെയ്യാം. 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്. ചിലപ്പോൾ അവസ്ഥയ്ക്കനുസരിച്ച് 1 മണിക്കൂർ മുഴുവനും ആനാപാന ചെയ്യേണ്ടി വന്നേക്കാം. ഒന്നും നഷ്ടമാകുന്നില്ല. മനസ്സിനെ സ്ഥിരമാക്കുവാൻ വേണ്ടി എപ്പോഴെല്ലാം ആനാപാനം ആവശ്യമായി വരുന്നുവോ അപ്പോഴൊക്കെ അത് ചെയ്യാം. എത്ര സമയത്തോളം ആവശ്യമുണ്ടോ അത്രയും സമയം അത് ചെയ്യാം. വിപസന ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തന്നെ വീണ്ടും പറയുന്നു, സംവേദനകളുമായി കളിക്കരുത്. ധാരാപ്രവാഹം കിട്ടിയാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ധാരാപ്രവാഹം തീർന്നു, സ്ഥൂലമായ സംവേദന തുടങ്ങി, അപ്പോൾ സങ്കടത്തിൽ മുങ്ങി. അങ്ങനെയാണെങ്കിൽ വിപസനയല്ല ചെയ്യുന്നത്, മറ്റെന്തോ ആണ്. വിപസനയിൽ നിന്നും ലഭിക്കേണ്ട പ്രയോജനം തെല്ലും ലഭിക്കുകയില്ല. എന്തുണർന്നുവോ അതിനോട് സമതാഭാവം. എന്തുണർന്നുവോ അത് അനിത്യമാണ്. ദുഃഖതമായതാണ് വന്നത് എങ്കിൽ അതിനെ ഉപയോഗിക്കണം. ദുഃഖതമായ സംവേദനയാണ് വരുന്നത്, അത് നമ്മുടെ ദ്വേഷത്തിൻ്റെ സംസ്കാരം അടിത്തട്ടിൽ കിടക്കുന്ന, അടിഞ്ഞുകിടക്കുന്ന സംസ്കാരം ഇളകുകയാണ്. മറ്റൊരു തരത്തിലും ഇതിളകുകയില്ല. അതിൻ്റെ പ്രയോജനമെടുക്കണം. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ദ്വേഷ സംസ്കാരത്തെ അകറ്റുവാൻ ഇതിനെ ഉപയോഗിക്കണം. സുഖത സംവേദന വരുമ്പോൾ അതിനെ ഉപയോഗിച്ചുള്ളിൽ വളരെ ആഴങ്ങളിൽ അമർന്നുകിടന്നവ, അനിശ്ചയം, അടിഞ്ഞുകിടക്കുന്ന രാഗസംസ്കാരത്തെ ഇളക്കിക്കളയുവാൻ ഇതിനെ ഉപയോഗിക്കണം. അതിനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. സുഖത സംവേദനയുണ്ടാകുമ്പോൾ അത് വെളിയിൽ വന്നുദീർണമായി നിർജ്ജരമായിപ്പോകും. മംഗളമായില്ലേ? ഇത് വന്നാലും അത് വന്നാലും നമുക്കെന്ത് നഷ്ടം? നമുക്ക് നന്മ തരുവാൻ വേണ്ടിയാണ് വരുന്നത്. നമ്മുടെ നന്മ നമ്മൾ സമത പാലിക്കുന്നതിലാണ്. ഇതാണ് വിപസനയുടെ ഗൂഢതത്വം, ഇതിൻ്റെ രഹസ്യം. ഒരു പക്ഷത്ത് ശരീരത്തിൻ്റെ സംവേദന അറിയുക, സംവേദന അറിയുന്നില്ല, സമതയിലാണ് എന്ന് പറയുകയും ചെയ്താൽ അതെന്ത് സമത? അത് മേലെയുള്ള സമത മാത്രം, പ്രദർശനത്തിൻ്റെ സമത. സംവേദന അറിയുക അത്യാവശ്യമാണ്. സംവേദനയുണ്ട്, നമ്മൾ പ്രതിക്രിയ ചെയ്യുന്നുമില്ല, മതി. ഈ 2 കാര്യം, സംവേദന അറിയുകയും പ്രതിക്രിയ ചെയ്യാതിരിക്കുകയും. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ കാലത്തും വൈകിട്ടുമുള്ള ധ്യാനം വെറും യാന്ത്രികമായിത്തീരരുത്. ഈ ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. സംവേദന എന്തിനു വേണ്ടിയാണ് അറിയുന്നത്? സംവേദനയെ അറിയുന്നതോടൊപ്പം അതിൻ്റെ അനിത്യബോധവും ഉണരണം. അനിത്യബോധത്തെ ആശ്രയിച്ച് സമത ഉണരുന്നുണ്ടോ എന്നറിയണം. യാന്ത്രികമായിത്തീർന്നാൽ വീണ്ടും മറ്റൊരു കർമ്മകാന്ഡമായി. എപ്പോഴെങ്കിലും യാന്ത്രികമായി എന്നറിഞ്ഞാൽ ശിരസുമുതൽ പാദം വരെ, പാദം മുതൽ ശിരസുവരെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഗതി മാറ്റാം. മറ്റേതെങ്കിലും ദിശയിൽ നോക്കിത്തുടങ്ങാം. ഏതെങ്കിലും തരത്തിൽ ചില മാറ്റം കൊണ്ടുവരണം. പതുക്കെയാണ് പോയിരുന്നതെങ്കിൽ വേഗമാകാം. വേഗത്തിലായിരുന്നുവെങ്കിൽ സാവധാനമാക്കാം. ഒന്നുമില്ലെങ്കിൽ കുറച്ചു സമയം ആനാപാന ചെയ്യണം. യന്ത്രം പോലെയാകരുത്. അല്ലെങ്കിൽ പ്രയോജനമുണ്ടാവുകയില്ല. ശരിയായി ബുദ്ധിപൂർവം വിപസന ചെയ്താൽ ലാഭം കിട്ടുക തന്നെ ചെയ്യും. പിന്നെ സ്വയം പരീക്ഷിച്ചുകൊണ്ടിരിക്കണം. കാലത്തും വൈകിട്ടും സാധന ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തു പ്രയോജനമാണ് കിട്ടുന്നത്? ഇതേപോലെയുള്ള പരിസ്ഥിതി നേരത്തെ ഉണ്ടായപ്പോഴും ഇപ്പോഴുണ്ടായപ്പോഴും എന്ത് വ്യത്യാസമാണുണ്ടായത്? സ്വയം വിലയിരുത്തി നോക്കണം. മറ്റുള്ളവർ എന്തു നോക്കാൻ? ചിലപ്പോൾ ചിലർക്ക് നിങ്ങളിൽ ചില സങ്കല്പങ്ങളുണ്ടായിരിക്കും, അയാൾക്ക് നിങ്ങളിൽ ചില പ്രതീക്ഷകളുണ്ടായിരിക്കും. അതൊരുപക്ഷേ ശരിയല്ലായിരിക്കാം, എങ്കിലും അതയാളുടെ സങ്കല്പമാണ്. നിങ്ങളിവിടെ ശിബിരത്തിൽ വന്നിട്ട് പോയി, എന്നിട്ടും പഴയതുപോലെ തന്നെയാണ് പ്രവൃത്തിയെങ്കിൽ അയാളുടെ സങ്കല്പത്തിനെതിരാകയാൽ ഇഷ്ടമാകുകയില്ല. എന്താണവിടെ പഠിച്ചത്? ശിബിരത്തിൽ നിന്നും എന്തു പഠിച്ചു? എന്തു വ്യത്യാസമാണ് നിന്നിലുണ്ടായത്? പഴയതുപോലെ തന്നെ. അയാൾ സ്വന്തം കണ്ണട വച്ചല്ലേ ഇപ്പോഴും നോക്കുന്നത്? അതുകൊണ്ട് പരിഭ്രമിക്കരുത്, സ്വയം പരീക്ഷിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ടോ? നേരത്തെ വ്യാകുലമാകാറുള്ളതിൽ കുറച്ചു കുറവ് വന്നിട്ടുണ്ടോ? നേരത്തെ സന്തുലിതാവസ്ഥ, ശാന്തത നഷ്ടപ്പെടാറുള്ളതിൽ നിന്നും ഇപ്പോൾ കുറവുണ്ടോ? സ്വയം നോക്കണം. തന്നെത്താനെ നോക്കുമ്പോൾ നല്ലതുപോലെ അറിയുവാൻ സാധിക്കും. വ്യത്യാസമുണ്ടായിട്ടുണ്ട്, മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ സാധന ശരിയായി ചെയ്യുകയാണ്. നമ്മൾ സാധന ചെയ്തുകൊണ്ടിരിക്കുകയും പുരോഗതിയൊന്നും ഉണ്ടാകുന്നുമില്ല എങ്കിൽ എവിടെയോ എന്തോ തെറ്റുണ്ട്, നമ്മൾ ശരിയായിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ മാർഗദർശകരെ കാണുക, അവരോട് ചോദിച്ച് ശരിയാക്കണം, വ്യത്യാസം വരുത്തണം. വ്യത്യാസമുണ്ടാകുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും പ്രകാരത്തിലുള്ള കർമ്മകാന്ഠമായിരിക്കും. വിപസന കൊണ്ട് അങ്ങനെ വരികയില്ല. ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുക തന്നെ ചെയ്യും. മാറ്റം പ്രത്യക്ഷമാകും, കണ്ണിനു മുന്നിൽ കാണും. ഇത്രയും വലിയ രത്നം കിട്ടിയത് നല്ലതുപോലെ സൂക്ഷിച്ചു വയ്ക്കണം. സൂക്ഷിച്ചു വച്ചാൽ മാത്രം പോരാ, ഇതിൽ വർധനവും വരുത്തണം, സംവർദ്ധനം ചെയ്യണം. ഞങ്ങളുടെ ഇടയിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഈ 10 ദിവസങ്ങളിൽ ഒരുപാട് കഥകൾ കേൾപ്പിച്ചില്ലേ? കഥ പറയുന്നയാൾക്കും കഥ കേൾക്കുന്നവർക്കും കുറേശ്ശെ ഒരു സ്വഭാവം പോലെയായി തീർന്നു. പോകുന്ന പോക്കിൽ ഒരു കഥയും കൂടി പറയാം. ഒരു വൃദ്ധൻ, വലിയ പണക്കാരനായ വ്യക്തി, വാർദ്ധക്യത്തിൽ ഭാര്യ മരിച്ചു, വിഭാര്യനായി തീർന്നു. അതായത് ഗൃഹലക്ഷ്മി പോയി. വീട്ടിൽ നെല്ല്, അരി മുതലായവ സൂക്ഷിക്കുന്ന പത്തായത്തിൻ്റെ താക്കോൽ അദ്ദേഹത്തിൻ്റെ കയ്യിലായി. ഭാര്യ മരിച്ചു, ഈ താക്കോൽ കൂട്ടം ആർക്കു കൊടുക്കും? കൂട്ടുകുടുംബമാണ്, 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും കൂടെയുണ്ട്. 4 പേർക്കും കൊടുക്കുന്നതെങ്ങനെ? 4 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ താക്കോൽ കൂട്ടം നിങ്ങളിൽ ഒരാൾക്കുള്ളതാണ്, ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കും. നിങ്ങളിൽ ആരാണ് കൂടുതൽ മാർക്കോടുകൂടി ജയിക്കുന്നത്, അവൾക്കായിരിക്കും താക്കോൽ. എന്താണ് പരീക്ഷ? ഇയാൾ 5 മണി ധാന്യം 4 പെണ്ണുങ്ങളുടെയും കയ്യിൽ കൊടുത്തു. ഓരോരുത്തർക്കും 5 മണി ധാന്യം വീതം. ഈ മണികൾ സൂക്ഷിച്ചു വയ്ക്കണം. 4 വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഈ ധാന്യമണികൾ കാത്തുസൂക്ഷിച്ചു വച്ചവൾക്കായിരിക്കും താക്കോൽ കൂട്ടം. ഈ 5 ധാന്യമണികൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിവില്ലാത്തവൾക്ക് ഇത്രയും വലിയ ധാന്യ ഭാണ്ഡപ്പുരിയുടെ താക്കോൽ എങ്ങനെ കൊടുക്കും? അയാൾ പോയി. മൂത്തവൾക്ക് തോന്നി ഇയാൾ കിളവനായി, അയാൾക്ക് വെളിവില്ല. 4 വർഷത്തോളം ഈ 5 ധാന്യമണികൾ ആര് സൂക്ഷിച്ചു വയ്ക്കും? എടുത്ത് ദൂരെ കളയാം. ഇയാൾ തിരിച്ചു വരുമ്പോൾ ധാന്യ ഭണ്ഡാരത്തിൽ നിന്നും വേറെ 5 മണികൾ എടുത്തു കൊടുക്കാം. ഇതാ നിങ്ങളുടെ 5 ധാന്യമണികൾ. അവൾ അവയെടുത്ത് ദൂരെ കളഞ്ഞു. 2-ാമത്തോളം വിചാരിച്ചു, 4 വർഷം വരെ ഇതിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക സാധ്യമല്ല. എന്നാൽ ഈ കിളവൻ നല്ല അനുഭവമുള്ള വിവരമുള്ളയാളാണ്. ജീവിതകാലം മുഴുവനുള്ള അനുഭവമുണ്ട്. ആർക്കറിയാം ഈ 5 മണികളിൽ എന്തെങ്കിലും ആശ്ചര്യമുണ്ടോ എന്ന്? എന്തെങ്കിലും അത്ഭുതം കാണുമായിരിക്കും. 4 വർഷം കഴിയുമ്പോൾ വന്നിട്ട് പറയുമായിരിക്കും, ഇത് ഭക്ഷിച്ചുകൊള്ളാൻ. പുത്രവതീഭവ, സൗഭാഗ്യവതീഭവ, പിന്നെ എന്തെല്ലാം ഭവ, ആർക്കറിയാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ ഇതങ്ങ് ഭക്ഷിച്ചേക്കാം. വരുമ്പോൾ വേറെ 5 ധാന്യമണികൾ എടുത്തു കൊടുക്കാം. അവളതങ്ങ് തിന്നു. 3-ാമത്തവൾക്ക് താക്കോൽ കിട്ടണമെന്നാണ് ആശ. അവൾ അതുകൊണ്ടുപോയി പൂജാമുറി ഒരു വെള്ളിച്ചെപ്പിലിട്ട് അടച്ച് ഭദ്രമായി സൂക്ഷിച്ചു. തൻ്റെ ദൈവങ്ങളെ സൂക്ഷിക്കുന്നതുപോലെ ഇതും കാത്തുസൂക്ഷിച്ചു. 4 വർഷം വരെ ഇത് കാത്തുസൂക്ഷിച്ചു. 4-ാമത്തവൾ 5 ധാന്യമണികളുമെടുത്ത് വീടിൻ്റെ പുറകിലുള്ള കുറച്ച് സ്ഥലം വൃത്തിയാക്കി. 5 വിത്തുകളും വിതച്ചു. സമയമായപ്പോൾ 5 വിത്തും മുളച്ചു. ഓരോ ചെടിയിലും 100-ലധികം ധാന്യങ്ങൾ വിളഞ്ഞു. അടുത്ത മഴക്കാലം വന്നപ്പോൾ 500 വിത്തും വിതച്ചു. അടുത്ത വർഷം അതിലുണ്ടായവയെല്ലാം വിതച്ചു. 4 വർഷം കൊണ്ട് ധാന്യ കൂമ്പാരമായി, കലവറ നിറഞ്ഞു. വൃദ്ധൻ തിരിച്ചുവന്നു. എല്ലാവരും തൻ്റേതായ കഥകൾ പറഞ്ഞു കേൾപ്പിച്ചു. നാലാമത്തവൾ പറഞ്ഞു, അങ്ങ് തന്ന 5 മണികൾ ഇത്രമാത്രം വർദ്ധിച്ച് കലവറ നിറഞ്ഞു. കൂലിക്കാരെ കൊണ്ടുവന്നാൽ കൊണ്ടുപോകാം. വൃദ്ധൻ പറഞ്ഞു, ഈ മകളാണ് പ്രയോജനമുള്ളവൾ, വിവരമുള്ളവൾ. ഇവൾ സൂക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല ചെയ്തത്, അതിൻ്റെ സംവർദ്ധനവും ചെയ്തു. ഈ ക്ലവനും ധർമ്മത്തിൻ്റെ 5 മണികൾ തരുന്നു. സൂക്ഷിച്ചു വച്ചാൽ മാത്രം പോരാ, വളരെ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഞാനാണെങ്കിൽ താക്കോൽ കൂട്ടവും കൊണ്ടുപോകുന്നില്ല. ഓരോരുത്തരുടെയും അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ധർമ്മത്തിൽ നല്ലതുപോലെ പരിപക്വമാകൂ. നല്ലതുപോലെ പരിപക്വമാകട്ടെ. സ്വർഗീയ ആനന്ദത്തിൻ്റെ വാതിൽ ഉള്ളിൽ തുറക്കൂ. വളരെ വളരെ നല്ലതുപോലെ പക്വമാകട്ടെ. നിർവാണത്തിൻ്റെ പരമമായ സുഖത്തിൻ്റെ കഥകൾ ഉള്ളിൽ തുറക്കൂ. താക്കോൽ സ്വന്തം കയ്യിൽ തന്നെയുണ്ട്. ധർമ്മത്തിൽ നല്ലതുപോലെ പാകമാകട്ടെ. ധർമ്മത്തിൽ നല്ലതുപോലെ പരിപക്വമാകട്ടെ. വലിയ ഭാഗ്യം കൊണ്ട്, വലിയ പുണ്യം കൊണ്ട് പ്രാപ്തമായതാണ് ധർമ്മം. ശിബിരം സമാപിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയുവാനുണ്ട്. അത് പറയാതിരുന്നാൽ ശരിയാകയില്ല. അതിൽ എൻ്റെ സ്വാർത്ഥം നിഹിതമാണ്. വ്യാപാരി കുടുംബത്തിൽ തന്നെയല്ലേ പിറന്നത്? കുറച്ച് സ്വാർത്ഥതയുടെ ദുർഗന്ധമില്ലാതിരിക്കുമോ? എന്താണെൻ്റെ സ്വാർത്ഥത? എന്താണത്? ഞങ്ങളുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഒരു ഗുരുവിൽ നിന്നും എന്തെങ്കിലും വിദ്യ അഭ്യസിച്ചാൽ, ലൗകികമായാലും പരലൗകികമായാലും ലോകോത്തരമായാലും വിദ്യ പഠിച്ചാൽ, ഗുരുവിന് യഥോചിതം ദക്ഷിണ നൽകിയില്ലെങ്കിൽ വിദ്യ ഫലവത്താകുകയില്ല, ബലവത്താകുകയില്ല. ഈ രീതി എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. ദക്ഷിണ വേണമല്ലോ. ശിബിരത്തിൽ വരുന്ന ആരും വെറുതെ തിരിച്ചു പോകുന്നില്ല. എന്തെങ്കിലും ദാനം ചെയ്തിട്ടാണ് പോകുന്നത്. സ്വന്തം പുണ്യഭാരമിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ ആ ദാനം ഇനി വരുന്ന സാധകർക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ആഹാരത്തിനും താമസത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഗുരുവിനെന്ത് കിട്ടി? തടിയൻ ഗുരുവിനും ദക്ഷിണ വേണം. അതും തടിച്ചത് തന്നെ വേണം. ഈ പരമ്പരയിൽ എന്താണ് തടിച്ച ദക്ഷിണ? ഈ കാലത്തും വൈകിട്ടും ഓരോ മണിക്കൂർ വിവസന ചെയ്യുകയും അതിനുശേഷം 5-10 മിനിറ്റ് തൻ്റെ പുണ്യം വിതരണം ചെയ്യുകയും ചെയ്യുമ്പോൾ, മംഗളമൈത്രി ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ ഓർമ്മിക്കുക. ഓർമ്മിച്ചില്ലെങ്കിലും യാതൊരു വ്യസനവുമില്ല. എൻ്റെ പുണ്യത്തിൽ എല്ലാവരും പങ്കാളികളാകട്ടെ. എല്ലാവർക്കും നല്ലതു വരട്ടെ. എല്ലാ പ്രാണികൾക്കും നല്ലതു വരട്ടെ. സുഖമായിരിക്കട്ടെ. എല്ലാ പ്രാണികളും എന്നു പറയുമ്പോൾ ഈ ഞാനും പ്രാണിയല്ലേ. മംഗളമൈത്രി എൻ്റെ അടുത്ത് ഓടിയെത്തും. ഈ ദക്ഷിണ തരുവാൻ മറന്നുപോയാൽ, കാലത്തും വൈകിട്ടും ഈ ദക്ഷിണ തരുന്നില്ല എങ്കിൽ ഈ വിദ്യ ബലവത്താവുകയില്ല. ബലവത്തായില്ലെങ്കിൽ അത് ഫലവത്താവുകയില്ല. കാലത്തും വൈകുന്നേരവും ശരിക്കും മനസ്സിരുത്തി ജോലി ചെയ്യണം. ഇത് ജീവിതത്തിൽ പകർത്തണം. വളരെ മംഗളകാരിയായ ധർമ്മമാണ്. സ്വന്തം നന്മയ്ക്കു വേണ്ടിയാണ്. ആരോടുമുള്ള കടപ്പാട് തീർക്കുകയല്ല, ആർക്കും ഉപകാരം ചെയ്യുകയല്ല. രത്നമാണ് കിട്ടിയിരിക്കുന്നത്. സൂക്ഷിച്ചു വയ്ക്കണം, സംവർദ്ധനം ചെയ്യണം. തൻ്റെ നന്മയ്ക്കു വേണ്ടി, തൻ്റെ മംഗളത്തിനു വേണ്ടി, തൻ്റെ സ്വസ്തി മുക്തിക്കു വേണ്ടി, അനേകങ്ങളുടെ നന്മയ്ക്കു വേണ്ടി. ധർമ്മത്തിൽ പരിപക്വമാകുന്തോറും മറ്റുള്ളവർക്ക് നന്മ വരുന്നതിൽ സഹായകമായി, മറ്റുള്ളവരുടെ മംഗളത്തിൽ സഹായകമായി, അങ്ങനെയായിത്തീരും. നല്ലതുപോലെ പരിപക്വമാകട്ടെ. നല്ലതുപോലെ പരിപക്വമാകട്ടെ. ധർമ്മമുണരട്ടെ. ലോകം മുഴുവനും വ്യാപിക്കട്ടെ. ലോകമംഗളം ഭവിക്കട്ടെ. നല്ലതുപോലെ മംഗളം ഭവിക്കട്ടെ. ശിബിരം സമാപിക്കുന്നതിന് മുൻപ് കുറച്ച് സമയം മംഗളമൈത്രി അഭ്യസിക്കാം. ഈ 10 ദിവസത്തിൽ ആർജിച്ച പുണ്യത്തിൽ അളവറ്റ പുണ്യം ഈ 10 ദിവസത്തിൽ ആർജിച്ചു. അതിൻ്റെ വിതരണം നടത്താം. അത് പങ്കുവയ്ക്കാം. സർവപ്രാണികളും എൻ്റെ പുണ്യത്തിൽ ഭാഗഭാഗാകട്ടെ. എല്ലാവർക്കും നല്ലതു വരട്ടെ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ. മംഗളം ഭവിക്കട്ടെ.